അവരെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യണമേ. ജനത്തിന്റെ പാപം നിമിത്തം ആകാശമടഞ്ഞ് മഴയില്ലാതായാൽ അങ്ങ് വരുത്തിയ ക്ലേശം കൊണ്ട് അവർ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും അങ്ങയുടെ നാമം ഏറ്റുപറയുകയും പാപങ്ങളിൽ നിന്ന് പിന്തിരികയും ചെയ്താൽ അങ്ങ് സ്വർഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥന ശ്രവിച്ച് അവിടുത്തെ ദാസരായ ഇസ്രായേൽ ജനത്തിന്റെ പാപങ്ങൾ ക്ഷമിച്ച് അവരെ നേർവഴി നടത്തുകയും അവർക്ക് അവകാശമായി കൊടുത്തിരിക്കുന്ന ദേശത്ത് മഴ പെയ്യിക്കുകയും ചെയ്യണമേ. നാട്ടിൽ ക്ഷാമമുണ്ടാവുകയോ വസന്ത, കതിർവാട്ടം, പൂപ്പൽ, വെട്ടുക്കിളി, കീടം എന്നിവ കൊണ്ട് വിളവ് നശിക്കുകയോ ശത്രുക്കൾ നഗരം വളഞ്ഞ് അങ്ങയുടെ ജനത്തെ ആക്രമിക്കുകയോ മഹാമാരിയോ മറ്റു രോഗമോ അവരെ അലട്ടുകയോ ചെയ്യുമ്പോൾ വ്യക്തികളോ ജനം മുഴുവനുമോ വ്യഥയാൽ ഈ ഭവനത്തിന് നേരെ കൈനീട്ടി പ്രാർത്ഥിച്ചാൽ അങ്ങ് വസിക്കുന്ന സ്വർഗത്തിൽ നിന്ന് അത് ശ്രവിക്കുകയും അവരോട് ക്ഷമിക്കുകയും ചെയ്യണമേ. അങ്ങ് ഞങ്ങളുടെ പിതാക്കന്മാർക്ക് ദാനം ചെയ്ത ഭൂമിയിൽ വസിക്കുന്ന കാലമെല്ലാം അവർ അങ്ങയെ ഭയപ്പെടുന്നതിന് അവരുടെ ഹൃദയം കാണുന്ന അങ്ങ് അവർ അർഹിക്കുന്ന പ്രതിഫലം നൽകണമേ. അങ്ങ് മാത്രമാണ് മനുഷ്യഹൃദയങ്ങളെ അറിയുന്നത്. അങ്ങയുടെ ജനമായി ഇസ്രായേലിൽ പെടാത്ത വിദേശി അങ്ങയുടെ മഹനീയ നാമത്തെയും അങ്ങയുടെ കരുത്തുറ്റ കരങ്ങളുടെ പ്രവർത്തനങ്ങളെയും നീട്ടിയ ഭുജത്തെയും പറ്റി കേട്ട് അങ്ങയെ തേടി വന്ന് ഈ ആലയത്തിന് നേരെ തിരിഞ്ഞ് പ്രാർത്ഥിച്ചാൽ അവിടുത്തെ ജനമായ ഇസ്രായേലിനെ പറ്റി സർവ്വജനതകളും അങ്ങയുടെ നാമം അറിയാനും അങ്ങയെ ഭയപ്പെടാനും ഞാൻ ഈ ഭവനം അങ്ങയ്ക്കായി നിർമ്മിച്ചിരിക്കുന്നുവെന്ന് ഗ്രഹിക്കാനും വേണ്ടി അങ്ങ് വസിക്കുന്ന സ്വർഗത്തിൽ നിന്ന് അവന്റെ പ്രാർത്ഥന ശ്രവിക്കുകയും യാചനകൾ സാധിച്ചു കൊടുക്കുകയും ചെയ്യണമേ. അങ്ങയുടെ ജനം അങ്ങ് അയക്കുന്ന വഴിയിലൂടെ ശത്രുക്കൾക്കെതിരെ യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ അങ്ങ് തിരഞ്ഞെടുത്തിരിക്കുന്ന ഈ നഗരത്തിനും ഞാൻ അങ്ങേക്ക് നിർമ്മിച്ചിരിക്കുന്ന ഈ ആലയത്തിനും അഭിമുഖമായി നിന്ന് പ്രാർത്ഥിച്ചാൽ അങ്ങ് സ്വർഗത്തിലിരുന്ന് അവരുടെ പ്രാർത്ഥനകളും യാചനകളും ശ്രവിച്ച് അവരെ വിജയത്തിലേക്ക് നയിക്കണമേ. അവർ അങ്ങേക്കെതിരായി പാപം ചെയ്യുകയും പാപം ചെയ്യാത്ത മനുഷ്യനില്ലല്ലോ അവിടുന്ന് കോപിച്ച് അവരെ ശത്രുവിനെ ഏൽപ്പിക്കുകയും ശത്രുക്കൾ അവരെ സമീപത്തോ വിദൂരത്തോ ഉള്ള തങ്ങളുടെ ദേശത്തേക്ക് തടവുകാരായി കൊണ്ടുപോവുകയും അവർ അവിടെ വെച്ച് ഹൃദയപൂർവ്വം പശ്ചാത്തപിച്ച് ഞങ്ങൾ പാപം ചെയ്തു പോയി അനീതിയും അകൃത്യവും പ്രവർത്തിച്ചു എന്ന് ഏറ്റുപറയുകയും ചെയ്താൽ തങ്ങളെ തടവുകാരാക്കിയ ശത്രുക്കളുടെ ദേശത്ത് വെച്ച് അവർ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടെ അനുസപിച്ച് അങ്ങ് അവരുടെ പിതാക്കന്മാർക്ക് ദാനം ചെയ്ത ദേശത്തേക്കും തിരഞ്ഞെടുത്ത നഗരത്തിലേക്കും ഞാൻ അങ്ങേക്ക് നിർമ്മിച്ചിരിക്കുന്ന ഈ ഭവനത്തിലേക്കും നോക്കി അങ്ങയോട് പ്രാർത്ഥിക്കുകയും ചെയ്താൽ അങ്ങ് വസിക്കുന്ന സ്വർഗത്തിലിരുന്ന് അവരുടെ പ്രാർത്ഥനകളും യാചനകളും ശ്രവിച്ച് അവരെ രക്ഷിക്കണമേ. അങ്ങേക്കെതിരായി പാപം ചെയ്ത അങ്ങയുടെ ജനത്തോട് അവരുടെ പാപങ്ങളും അതിക്രമങ്ങളും ക്ഷമിക്കണമേ. അവരെ തടവിലാക്കിയവർ അവരോട് കാരുണ്യം കാണിക്കുന്നതിന് അങ്ങ് കൃപ ചെയ്യണമേ. ഈജിപ്തിലെ ഇരുമ്പ് ചൂളയിൽ നിന്ന് അങ്ങ് മോചിപ്പിച്ച അങ്ങയുടെ ജനവും അവകാശവുമാണല്ലോ അവർ. അങ്ങയുടെ ദാസനും ജനവും സഹായം അപേക്ഷിക്കുമ്പോൾ അവരെ കടാക്ഷിക്കണമേ. അവരുടെ പ്രാർത്ഥനകൾ ശ്രദ്ധിക്കണമേ. ദൈവമായ കർത്താവെ, അങ്ങ് ഞങ്ങളുടെ പിതാക്കന്മാരെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ അങ്ങയുടെ ദാസനായ മോശ വഴി അരുളി ചെയ്തതുപോലെ ഭൂമിയിലെ സകല ജനതകളിൽ നിന്നും അവരെ അങ്ങ് അങ്ങയുടെ അവകാശമായി തിരഞ്ഞെടുത്തതാണല്ലോ. കർത്താവിനോടുള്ള പ്രാർത്ഥനകൾക്കും യാചനകൾക്കും ശേഷം ശലോമോൻ അവിടുത്തെ ബലിപീഠത്തിന്റെ മുൻപിൽ നിന്ന് എഴുന്നേറ്റു. അവൻ കൈകൾ ആകാശത്തിലേക്ക് ഉയർത്തി മുട്ടുകുത്തി നിൽക്കുകയായിരുന്നു. അവൻ ഇസ്രായേൽ ജനത്തെ ശബ്ദമുയർത്തി ആശീർവദിച്ചു. തന്റെ വാഗ്ദാനം അനുസരിച്ച് സ്വജനമായ ഇസ്രായേലിന് സമാധാനം നൽകിയ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ. ദാസനായ മോശ വഴി വാഗ്ദാനം ചെയ്ത നന്മകളിലൊന്നും അവിടുന്ന് നിറവേറ്റാതിരുന്നിട്ടില്ല. നമ്മുടെ ദൈവമായ കർത്താവ് നമ്മുടെ പിതാക്കന്മാരോടുകൂടെ എന്നതുപോലെ നമ്മോടുകൂടെയും ഉണ്ടായിരിക്കട്ടെ. നമ്മെ പുറംതള്ളുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യാതിരിക്കട്ടെ. നമ്മുടെ മാർഗത്തിലൂടെ ചരിക്കുന്നതിനും അവിടുന്ന് നമ്മുടെ പിതാക്കന്മാർക്ക് നൽകിയ കൽപ്പനകളും ചട്ടങ്ങളും ശാസനങ്ങളും പാലിക്കുന്നതിനും അവിടുന്ന് നമ്മുടെ ഹൃദയങ്ങളെ തന്നിലേക്ക് തിരിക്കട്ടെ. കർത്താവിന്റെ സന്നിധിയിൽ ഞാൻ സമർപ്പിച്ച ഈ പ്രാർത്ഥനകളും യാചനകളും രാപ്പകൽ അവിടുത്തെ മുൻപിൽ ഉണ്ടായിരിക്കുകയും അവിടുന്ന് ഈ ദാസിനെയും തന്റെ ജനമായ ഇസ്രായേലിനെയും അനുദിനം പരിപാലിക്കുകയും ചെയ്യട്ടെ. അങ്ങനെ കർത്താവാണ് ദൈവമെന്നും അവിടുന്ന് മാത്രമാണ് ദൈവമെന്നും ഭൂമിയിലെ സർവ്വജനതകളും അറിയട്ടെ. ആകയാൽ ഇന്നത്തെ പോലെ അവിടുത്തെ കൽപ്പനകളും ചട്ടങ്ങളും അനുസരിച്ച് ജീവിക്കുന്നതിന് നിങ്ങളുടെ ഹൃദയം പൂർണ്ണമായി ദൈവമായ കർത്താവിൽ ആയിരിക്കട്ടെ. രാജാവും ജനവും കർത്താവിന്റെ മുൻപിൽ ബലിയർപ്പിച്ചു. ശലോമോൻ 22,000 കാളകളെയും 120,000 ആടുകളെയും കർത്താവിന് സമാധാന ബലിയായി
അർപ്പിച്ചു.
ഇങ്ങനെ രാജാവും ഇസ്രായേൽ ജനവും കർത്താവിന്റെ ആലയത്തിന്റെ പ്രതിഷ്ഠ നടത്തി. അന്ന് തന്നെ രാജാവ് കർത്താവിന്റെ ആലയത്തിന് മുൻപിലുള്ള അങ്കണത്തിന്റെ മധ്യഭാഗം വിശുദ്ധീകരിച്ചു. അവിടെയാണ് അവൻ ദഹനബലികളും ധാന്യബലികളും സമാധാന ബലിക്കുള്ള കൊഴുപ്പും അർപ്പിച്ചത്. കർത്താവിന്റെ മുൻപിലുള്ള ഓടുകൊണ്ടുള്ള ബലിപീഠത്തിന് ഈ ദഹനബലികളും ധാന്യബലികളും സമാധാന ബലിക്കുള്ള കൊഴുപ്പും അർപ്പിക്കാൻ തക്ക വലിപ്പമുണ്ടായിരുന്നില്ല. ശലോമോൻ ഹമാത്തിന്റെ അതിർത്തി മുതൽ ഈജിപ്റ്റ് തോട് വരെയുള്ള ഇസ്രായേൽ ജനത ഒന്നിച്ച് നമ്മുടെ ദൈവമായ കർത്താവിന്റെ മുൻപിൽ 7 ദിവസം ഉത്സവം ആഘോഷിച്ചു. 8-ാം ദിവസം അവൻ ജനങ്ങളെ മടക്കി അയച്ചു. അവർ രാജാവിനെ പുകഴ്ത്തുകയും കർത്താവ് തന്റെ ദാസനായ ദാവീദിനും തന്റെ ജനമായ ഇസ്രായേലിനും ചെയ്ത സകല നന്മകളും ഓർത്ത് ആഹ്ലാദഭരിതരായി സ്വഭവനങ്ങളിലേക്ക് മടങ്ങുകയും ചെയ്തു. ശലോമോൻ ദൈവാലയവും കൊട്ടാരവും താൻ ആഗ്രഹിച്ചു നോക്കിയും പണിത് പൂർത്തിയാക്കി. ഗിബിയോനിൽ വെച്ചെന്നതുപോലെ കർത്താവ് വീണ്ടും അവന് പ്രത്യക്ഷനായി. അവിടുന്ന് അരുളി ചെയ്തു, നീ എന്റെ സന്നിധിയിൽ സമർപ്പിച്ച പ്രാർത്ഥനകളും യാചനകളും ഞാൻ ശ്രവിച്ചു. നീ നിർമ്മിക്കുകയും എന്നേക്കുമായി എന്റെ നാമം പ്രതിഷ്ഠിക്കുകയും ചെയ്ത ഈ ആലയം ഞാൻ വിശുദ്ധീകരിച്ചിരിക്കുന്നു. എന്റെ ഹൃദയപൂർവമായ കടാക്ഷം സദാ അവിടെ ഉണ്ടായിരിക്കും. നിന്റെ പിതാവിനെ പോലെ നീയും ഹൃദയ നൈർമല്യത്തോടും പരമാർത്ഥതയോടും കൂടെ എന്റെ മുൻപിൽ വ്യാപരിക്കുകയും ഞാൻ കൽപ്പിച്ചതെല്ലാം നിർവഹിക്കുകയും എന്റെ ചട്ടങ്ങളും നിയമങ്ങളും അനുസരിക്കുകയും ചെയ്താൽ ഇസ്രായേൽ സിംഹാസനം വാഴാൻ നിന്റെ വംശത്തിൽ സന്തതി അറ്റുപോവുകയില്ല എന്ന് നിന്റെ പിതാവായ ദാവീദിനോട് ഞാൻ വാഗ്ദാനം ചെയ്തതുപോലെ ഇസ്രായേലിൽ നിന്റെ സിംഹാസനം ഞാൻ എന്നേക്കും നിലനിർത്തും. നീയോ നിന്റെ മക്കളോ എന്നെ ഉപേക്ഷിച്ച് എന്റെ കൽപ്പനകളും നിയമങ്ങളും പാലിക്കാതെ അന്യദേവന്മാരെ സേവിക്കുകയും അർപ്പിക്കുകയും ചെയ്താൽ ഞാൻ നൽകിയിരിക്കുന്ന ദേശത്ത് നിന്ന് ഇസ്രായേലിനെ ഞാൻ വിച്ഛേദിക്കും. എനിക്ക് വേണ്ടി ഞാൻ വിശദീകരിച്ച ഈ ആലയം എന്റെ മുൻപിൽ നിന്ന് ഞാൻ നീക്കിക്കളയും. ഇസ്രായേൽ സകല ജനതകളുടെയും ഇടയിൽ പരിഹാസപാത്രവും പഴമൊഴിയുമായി പരിണമിക്കും. ഈ ആലയം നാശക്കൂമ്പാരമായി തീരും. അടുത്തുകൂടെ കടന്നു പോകുമ്പോൾ സ്തബ്ധരായി ചോദിക്കും, ഈ ദേശത്തോടും ആലയത്തോടും എന്തുകൊണ്ടാണ് കർത്താവ് ഇങ്ങനെ ചെയ്തത്? തങ്ങളുടെ പിതാക്കന്മാരെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ച ദൈവമായ കർത്താവിനെ അവർ ഉപേക്ഷിക്കുകയും അന്യദേവന്മാരുടെ പിന്നാലെ പോയി അവരെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്തതുകൊണ്ടാണ് കർത്താവ് അവർക്ക് ഈ നാശം വരുത്തിയെന്ന് അവർ തന്നെ ഉത്തരവും പറയും. 20-ാം സങ്കീർത്തനം. നിന്റെ കഷ്ടത കാലത്ത് കർത്താവ് നിന്റെ പ്രാർത്ഥന കേൾക്കുമാറാകട്ടെ. യാക്കോബിന്റെ ദൈവത്തിന്റെ സ്നാമം എന്നെ സംരക്ഷിക്കട്ടെ. അവിടുന്ന് നിന്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് നിനക്ക് സഹായമയക്കട്ടെ. സിയോനിൽ നിന്ന് നിന്നെ തുടയ്ക്കട്ടെ. നിന്റെ വഴിപാടുകൾ അവിടുന്ന് ഓർക്കുമാറാകട്ടെ. നിന്റെ ദഹനബലികളിൽ അവിടുന്ന് സംപ്രീതനാകട്ടെ. അവിടുന്ന് നിന്റെ ഹൃദയാഭിലാഷം സാധിച്ചു തരട്ടെ. അവിടുന്ന് നിന്റെ ഉദ്യമങ്ങൾ സഫലമാക്കട്ടെ. നിന്റെ വിജയത്തിൽ ഞങ്ങൾ ആഹ്ലാദിക്കും. അങ്ങനെ ഞങ്ങളുടെ ദൈവത്തിന്റെ നാമത്തിൽ ഞങ്ങൾ വിജയ പതാക പാറിക്കും. കർത്താവ് നിന്റെ അപേക്ഷകൾ കൈക്കൊള്ളട്ടെ. കർത്താവ് തന്റെ അഭിഷിക്തനെ സഹായിക്കുമെന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു. അവിടുന്ന് തന്റെ വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് അവന് ഉത്തരമരുളും. വലത്തു കൈകൊണ്ട് മഹത്തായ വിജയം നൽകും. ചിലർ രഥങ്ങളിലും മറ്റു ചിലർ കുതിരകളിലും സഞ്ചരിക്കുന്നു. ഞങ്ങളാകട്ടെ ഞങ്ങളുടെ ദൈവമായ കർത്താവിന്റെ നാമത്തിൽ അഭിമാനം കൊള്ളുന്നു. തകർന്നു വീഴും, എന്നാൽ ഞങ്ങൾ ശിരസുയർത്തി നിൽക്കും. കർത്താവെ, രാജാവിന് വിജയം നൽകണമേ. ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞങ്ങൾക്ക് ഉത്തരം അരുളണമേ. അന്വേഷിച്ചറിയാതെ കുറ്റം ആരോപിക്കരുത്. ആദ്യം ആലോചന, പിന്നെ ശാസനം. കേൾക്കുന്നതിന് മുൻപേ മറുപടി പറയരുത്. ഇടയ്ക്ക് കയറി പറയരുത്. വേണ്ടാത്ത കാര്യത്തിൽ തലയിടരുത്. പാപികളുടെ വിധി തീർപ്പിൽ പങ്കാളികളാകരുത്. മകനെ, പല കാര്യങ്ങളിൽ ഒന്നിച്ചിടപെടരുത്. കാര്യങ്ങളേറിയാൽ തെറ്റുപറ്റാൻ എളുപ്പമുണ്ട്. പലതിന്റെ പുറകെ ഓടിയാൽ ഒന്നും പൂർത്തിയാവുകയില്ല. പിന്നെ ഒഴിഞ്ഞു മാറാൻ നോക്കിയാൽ രക്ഷപ്പെടുകയുമില്ല. നിരന്തരം അധ്വാനിക്കുകയും ക്ലേശിക്കുകയും ചെയ്തിട്ടും ദാരിദ്ര്യം ഒഴിയാത്തവരുണ്ട്. വേറെ ചിലർ മന്ദഗതിക്കാരും ബലഹീനരും സഹയാർത്ഥികളും അതീവ ദരിദ്രരുമാണ്. എന്നാൽ കർത്താവ് അവരെ കടാക്ഷിച്ച് ദയനീയ അവസ്ഥയിൽ നിന്ന് ഉയർത്തുന്നു. അനേകരെ വിസ്മയിപ്പിക്കുമാറ് അവിടുന്ന് അവർക്ക് മാന്യസ്ഥാനം നൽകുന്നു. ഭാഗ്യവും ദൈർഭാഗ്യവും ജീവനും മരണവും ദാരിദ്ര്യവും ഐശ്വര്യവും കർത്താവിൽ നിന്ന് വരുന്നു. കർത്താവിന്റെ ദാനങ്ങൾ ദൈവഭക്തനിൽ നിന്ന് ഒഴിയുന്നില്ല. ദൈവകൃപ ശാശ്വതമായ ഐശ്വര്യം പ്രദാനം ചെയ്യും. നിരന്തരമായ പ്രയത്നം കൊണ്ടും ലോഭം കൊണ്ടും ദരിദ്ര ധനികനാകുന്നവരുണ്ട്. ഇതാണ് അവരുടെ നേട്ടം. ഞാൻ വിശ്രമം കണ്ടെത്തി, എന്റെ സമ്പത്തിൽ ഞാൻ ആനന്ദിക്കും എന്ന് അവൻ പറയുന്നു. എല്ലാം വെടിഞ്ഞ് ലോകം വിടാൻ എത്ര നേരമുണ്ടെന്ന് അവൻ അറിയുന്നില്ല. നിന്റെ കർത്തവ്യങ്ങൾ നിഷ്ഠയോടെ അനുഷ്ഠിക്കുക, വാർദ്ധക്യം വരെ ജോലി ചെയ്യുക, ഭാവിയുടെ നേട്ടങ്ങളിൽ അസൂയ വേണ്ട, കർത്താവിൽ ശരണം വെച്ച് നിന്റെ ജോലി ചെയ്യുക. ദരിദ്രനെ സമ്പന്നനാക്കാൻ കർത്താവിന് ഒരു നിമിഷം മതി. കർത്താവിന്റെ അനുഗ്രഹമാണ് ദൈവഭക്തന് സമ്മാനം, അത് ക്ഷണം നേരം കൊണ്ട് പൂവണി. എനിക്കിനി എന്ത് വേണം, എന്ത് സന്തോഷമാണ് എനിക്ക് കിട്ടാനുള്ളത് എന്ന് നീ പറയരുത്. എനിക്ക് വേണ്ടതെല്ലാം ഉണ്ട്, എന്താപത്ത് വരാനാണ് എന്നും പറയരുത്. ഐശ്വര്യത്തിൽ കഷ്ടത വിസ്മരിക്കപ്പെടുന്നു, കഷ്ടതയിൽ ഐശ്വര്യവും. മൃത്യുദിനത്തിലും പ്രവർത്തിക്കൊത്ത പ്രതിഫലം നൽകാൻ കർത്താവിന് കഴിയും. ഒരു നാഴിക നേരത്തെ വേദന കഴിഞ്ഞ കാലത്തെ സുഖങ്ങൾ മുഴുവൻ മായിച്ചു കളയുന്നു. ജീവിതാന്തത്തിൽ മനുഷ്യന്റെ യഥാർത്ഥ സ്വഭാവം വെളിപ്പെടും. മരിക്കും മുൻപേ ആരെയും ഭാഗ്യവാനെന്ന് വിളിക്കരുത്. മനുഷ്യനെ മരണത്തിലൂടെയാണ് അറിയുക. എന്റെ പിതാവും ജീവിതത്തിന്റെ നിയന്താവുമായ കർത്താവെ, അവയുടെ ഇഷ്ടത്തിന് എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുതേ. അവ നിമിത്തം ഞാൻ വീഴാനിടയാവരുതേ. എന്റെ ചിന്തകളെ നേർവഴിക്ക് നയിക്കാൻ ഒരു ചാട്ടയും എന്റെ വികാരങ്ങൾക്ക് വിവേകപൂർണമായ നിയന്ത്രണവും ഉണ്ടായിരുന്നെങ്കിൽ എന്റെ പാപങ്ങൾ ശിക്ഷിക്കപ്പെടാതെ പോവുകയില്ല, എന്റെ കുറ്റങ്ങൾ അവഗണിക്കപ്പെടുകയില്ല. എന്റെ പാപങ്ങളും കുറ്റങ്ങളും പെരുകി ഞാൻ എന്റെ ശത്രുക്കൾക്ക് കീഴ്പ്പെടുകയോ അവർ എന്നെ ചൊല്ലി സന്തോഷിക്കുകയോ ചെയ്യുകയില്ല. എന്റെ പിതാവും ദൈവവുമായ കർത്താവെ, എന്റെ ദൃഷ്ടികൾ ഔദ്ധിത്യം നിറഞ്ഞതാകരുതേ. അധമ വികാരങ്ങൾക്ക് ഞാൻ അടിമയാകരുതേ. അമിതമായ ആഹാരപ്രിയമോ ഭോഗാസക്തിയോ എന്നെ കീഴടക്കാതിരിക്കട്ടെ. നിർലജ്ജമായ വികാരങ്ങൾക്ക് എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുതേ. കുഞ്ഞുങ്ങളെ, നാവിനെ നിയന്ത്രിക്കേണ്ടത് എങ്ങനെയെന്ന് കേൾക്കുവിൻ. ഈ ഉപദേശം അനുസരിക്കുന്നവൻ കുറ്റക്കാരനാവുകയില്ല. ഭാവിയുടെ പതനത്തിന് കാരണം അവന്റെ ചുണ്ടുകളാണ്. ചീത്ത പറയുന്നവന്റെയും അഹങ്കാരിയുടെയും വീഴ്ചയ്ക്ക് കാരണം നാവ് തന്നെ. ആണയിടുന്ന ശീലം നന്നല്ല. പരിശുദ്ധന്റെ നാമം വെറുതെ ഉരുവിടരുത്. നിരന്തരം പീഡിപ്പിക്കപ്പെടുന്ന അടിമയുടെ ശരീരത്തിൽ മുറിവൊഴിയാത്തതുപോലെ എല്ലായ്പ്പോഴും ദൈവനാമം വിളിച്ച് ശബദം ചെയ്യുന്നവൻ പാപത്തിൽ നിന്ന് സ്വതന്ത്രനായിരിക്കുകയില്ല. പതിവായി ആണയിടുന്നവൻ അകൃത്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കും. അവന്റെ ഭവനം ശിക്ഷയിൽ നിന്ന് ഒരിക്കലും മുക്തമാവുകയില്ല. ശബദം നിറവേറ്റാതെ പോയാൽ അവൻ കുറ്റക്കാരനാകും. മനഃപൂർവ്വം ലംഘിച്ചാൽ ഇരട്ടി പാപം ഉണ്ട്. കള്ളസത്യം ചെയ്യുന്നവൻ ശിക്ഷിക്കപ്പെടും. അവന്റെ ഭവനത്തിൽ വിപത്തുകൾ നിറയും. മരണതുല്യമായ ഒരു തരം ശബദമുണ്ട്. യാക്കോബിന്റെ സന്തതികളുടെ ഇടയിൽ ഒരിക്കലും അത് ഉണ്ടാകാതിരിക്കട്ടെ. ദൈവഭയമുള്ളവൻ ഇത്തരം തിന്മകളിൽ നിന്ന് അകന്നിരിക്കും. അവൻ പാപത്തിൽ മുഴുകയില്ല. അസഭ്യ ഭാഷണം ശീലിക്കരുത്, അത് പാപകരമാണ്. വലിയവരുടെ കൂടെ ആയിരിക്കുമ്പോൾ മാതാപിതാക്കന്മാരെ അനുസ്മരിക്കുക. അല്ലെങ്കിൽ നിന്നെ തന്നെ മറന്നുള്ള നിന്റെ പെരുമാറ്റത്തിൽ നീ അവരുടെ മുൻപിൽ വിഡ്ഢിയാകും. ജനിക്കാതിരുന്നെങ്കിൽ എന്ന് നീ അപ്പോൾ ആഗ്രഹിക്കുകയും ജന്മദിനത്തെ ശപിക്കുകയും ചെയ്യും. നിന്ദനം ശീലിച്ചവൻ ജീവിതകാലത്ത് ഒരിക്കലും പക്വത നേടുകയില്ല. നീതിമാന്മാരെ യഹോവയിൽ ഘോഷിച്ചുല്ലസിപ്പിൻ. സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമല്ലോ. കിന്നരം കൊണ്ട് യഹോവയ്ക്ക് സ്തോത്രം ചെയ്തിൻ. പത്ത് കമ്പിയുള്ള വീണ കൊണ്ട് അവന് സ്തുതി പാടുവിൻ. അവന് പുതിയ പാട്ട് പാടുവിൻ. ഘോഷസ്വരത്തോടെ നന്നായി വാദ്യം വായിപ്പിൻ. യഹോവയുടെ വചനം നേരുള്ളത്, അവന്റെ സകല പ്രവൃത്തിയും വിശ്വസ്തതയുള്ളത്. അവൻ നീതിയും ന്യായവും ഇഷ്ടപ്പെടുന്നു. യഹോവയുടെ ദയ കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു. യഹോവയുടെ വചനത്താൽ ആകാശവും അവന്റെ വായിലെ ശ്വാസത്താൽ അതിലെ സകല സൈന്യവും ഉളവായി. അവൻ സമുദ്രത്തിലെ വെള്ളത്തെ കൂമ്പാരമായി കൂട്ടുന്നു. അവൻ ആഴികളെ ഭണ്ഡാരഗ്രഹങ്ങളിൽ സംഗ്രഹിക്കുന്നു. സകല ഭൂവാസികളും യഹോവയെ ഭയപ്പെടട്ടെ. ഭൂതലത്തിൽ പാർക്കുന്നവരൊക്കെയും അവനെ ശ്രദ്ധിക്കട്ടെ. അവൻ അരുളി ചെയ്തു, അങ്ങനെ സംഭവിച്ചു. അവൻ കൽപ്പിച്ചു, അങ്ങനെ സ്ഥാപിതമായി. യഹോവ ജാതികളുടെ ആലോചനയെ വ്യർത്ഥമാക്കുന്നു. വംശങ്ങളുടെ നിരൂപണങ്ങളെ നിഷ്ഫലമാക്കുന്നു. യഹോവയുടെ ആലോചന ശാശ്വതമായും അവന്റെ ഹൃദയ വിചാരങ്ങൾ തലമുറ തലമുറയായും നിൽക്കുന്നു. യഹോവ ദൈവമായിരിക്കുന്ന ജാതിയും അവൻ തനിക്ക് അവകാശമായി തിരഞ്ഞെടുത്ത ജനവും ഭാഗ്യമുള്ളത്. യഹോവ സ്വർഗത്തു നിന്ന് നോക്കുന്നു, മനുഷ്യപുത്രന്മാരെ ഒക്കെയും കാണുന്നു. അവൻ തന്റെ വാസസ്ഥലത്തു നിന്ന് സർവ്വഭൂവാസികളെ നോക്കുന്നു. അവൻ അവരുടെ ഹൃദയങ്ങളെ ഒരുപോലെ മനഞ്ഞിരിക്കുന്നു. അവരുടെ പ്രവൃത്തികളെയൊക്കെയും അവൻ ഗ്രഹിക്കുന്നു. സൈന്യ ബഹുത്വത്താൽ രാജാവ് ജയം പ്രാപിക്കുന്നില്ല. ബലാധിക്യം കൊണ്ട് വീരൻ രക്ഷപ്പെടുന്നതുമില്ല. ജയത്തിന് കുതിര വ്യർത്ഥമാകുന്നു. തന്റെ ബലാധിക്യം കൊണ്ട് അത് വിടുവിക്കുന്നതുമില്ല. ഹോവയുടെ ദൃഷ്ടി തന്റെ ഭക്തന്മാരുടെ മേലും അവന്റെ ദയക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലും ഇരിക്കുന്നു. അവരുടെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിക്കുന്നു. ക്ഷാമത്തിൽ അവരെ ജീവനോടെ രക്ഷിപ്പാനും തന്നെ. നമ്മുടെ ഉള്ളം യഹോവയ്ക്കായി കാത്തിരിക്കുന്നു. അവൻ നമ്മുടെ സഹായവും പരിചയമാകുന്നു. അവന്റെ വിശുദ്ധനാമത്തിൽ നാം ആശ്രയിക്കാൻ നമ്മുടെ ഹൃദയം അവനിൽ സന്തോഷിക്കും. യഹോവ യഹോവേ, ഞങ്ങൾ നിങ്കൽ പ്രത്യാശ്രയിക്കുന്നു. അതുപോലെ നിന്റെ ദയ ഞങ്ങളുടെ മേലുണ്ടാകുമാറാകട്ടെ. മനുഷ്യർ കാണേണ്ടതിന് നിങ്ങളുടെ നീതിയെ അവരുടെ മുൻപ് ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കും. അല്ല, ഞാൻ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവിന്റെ പക്കൽ നിങ്ങൾക്ക് പ്രതിഫലമില്ല. ആകയാൽ ഭിക്ഷ കൊടുക്കുമ്പോൾ മനുഷ്യരാൽ മാനം ലഭിക്കാൻ പള്ളികളിലും വീതികളിലും കപടഭക്തിക്കാർ ചെയ്യുന്നത് പോലെ നിന്റെ മുൻപിൽ കാഹളം ഊതിക്കരുത്. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. നീയോ ഭിക്ഷ കൊടുക്കുമ്പോൾ നിന്റെ ഭിക്ഷ രഹസ്യത്തിലായിരിക്കേണ്ടതിന് വലം കൈ ചെയ്യുന്നത് എന്തെന്ന് ഇടം കൈ അറിയരുത്. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ ആകരുത്. അവർ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് പള്ളികളിലും തെരുക്കോണുകളിലും നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ ഇഷ്ടപ്പെടുന്നു. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്ക. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. പ്രാർത്ഥിക്കയിൽ നിങ്ങൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്. അതിഭാഷണത്താൽ ഉത്തരം കിട്ടുമെന്നല്ലോ അവർക്ക് തോന്നുന്നത്. അവരോട് തുല്യരാകരുത്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന് നിങ്ങൾ യാചിക്കും മുൻപേ നിങ്ങളുടെ പിതാവ് അറിയുന്നുവല്ലോ. നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പിൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടക്കാതെ ദുഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വം എന്നേക്കും നിനക്കുള്ളതല്ലോ. നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും. നിങ്ങൾ മനുഷ്യരോട് പിഴകളെ ക്ഷമിക്കാഞ്ഞാലോ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കയില്ല. ഉപവസിക്കുമ്പോൾ നിങ്ങൾ കപടഭക്തിക്കാരെ പോലെ വാടിയ മുഖം കാണിക്കരുത്. അവർ ഉപവസിക്കുന്നത് മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് മുഖം വിരൂപമാക്കുന്നു. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. നീയോ ഉപവസിക്കുമ്പോൾ നിന്റെ ഉപവാസം മനുഷ്യർക്കല്ല, രഹസ്യത്തിലുള്ള നിന്റെ പിതാവിന് വിളങ്ങേണ്ടതിന് തലയിൽ എണ്ണ തേച്ച് മുഖം കഴുകുക. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത്. പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചു കൊള്ളുവിൻ. നിന്റെ നിക്ഷേപമുള്ളിടത്ത് നിന്റെ ഹൃദയവും ഇരിക്കും. ശരീരത്തിന്റെ വിളക്ക് കണ്ണാകുന്നു. കണ്ണ് ചോവുള്ളതെങ്കിൽ നിന്റെ ശരീരം മുഴുവൻ പ്രകാശമുള്ളതായിരിക്കും. കണ്ണ് കേടുള്ളതാണെങ്കിൽ ശരീരം മുഴുവൻ ഇരുണ്ടതായിരിക്കും. എന്നാൽ നിന്നിലുള്ള വെളിച്ചം ഇരുട്ടായാൽ ഇരുട്ട് എത്ര വലിയത്. രണ്ട് യജമാനന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയുകയില്ല. അങ്ങനെ ചെയ്താൽ ഒരുത്തനെ പവച്ച് മറ്റൊരുവനെ സ്നേഹിക്കും, അല്ലെങ്കിൽ ഒരുത്തനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും. നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിപ്പാൻ കഴിയുകയില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, എന്ത് തിന്നും എന്ത് കുടിക്കുമെന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്ത് ഉടുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. ആഹാരത്തേക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലയോ? ആകാശത്തിലെ പറവകളെ നോക്കുവിൻ. അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടി വയ്ക്കുന്നതുമില്ല. എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷത ഉള്ളവരല്ലയോ? വിചാരപ്പെടുന്നതിനാൽ തന്റെ നീളത്തിൽ ഒരു മുഴം കൂട്ടുവാൻ നിങ്ങളിൽ ആർക്ക് കഴിയും? ഉടുപ്പിനെ കുറിച്ച് വിചാരപ്പെടുന്നതും എന്റെ വയലിലെ താമര എങ്ങനെ വളരുന്നുവെന്ന് നിരൂപിപ്പിൻ. അവ ധ്വാനിക്കുന്നില്ല, നൂല് നൂൽക്കുന്നതുമില്ല. എന്നാൽ ശലോമോൻ പോലും തന്റെ സർവമഹത്വത്തിലും ഇവയിൽ ഒന്നിനോളം ചമഞ്ഞിരുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇന്നുള്ളതും നാളെ അടുപ്പിൽ ഇടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇങ്ങനെ ചമയിക്കുന്നുവെങ്കിൽ അല്പവിശ്വാസികളെ, നിങ്ങളെ എത്രയധികം. ആകയാൽ നാം എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ഉടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. ഈ വക ഒക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നുവല്ലോ. മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് നാളേക്കായി വിചാരപ്പെടരുത്, നാളത്തെ ദിവസം തനിക്കായി വിചാരപ്പെടുമല്ലോ. അതത് ദിവസത്തിന് അന്നന്നത്തെ ദോഷം മതി. സ്വർഗം എനിക്ക് സിംഹാസനവും ഭൂമി എനിക്ക് പാദപീഠവും ആകുന്നുവെന്ന് എനിക്ക് പണിയുന്ന ആലയം ഏവിധം, എന്റെ വിശ്രാമ സ്ഥലവും ഇത് ഏത്, ഇതൊക്കെയും എന്റെ കൈയല്ലയോ ഉണ്ടാക്കിയതെന്ന് കർത്താവ് അരുളി ചെയ്തു എന്ന് പ്രവാചകൻ പറയുന്നല്ലോ. ശാഠ്യക്കാരും ഹൃദയത്തിനും ചെവിക്കും പരിച്ഛേദനയില്ലാത്തവരുമായുള്ളവരെ, നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ തന്നെ നിങ്ങളും എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിനോട് മറുത്തു നിൽക്കുന്നു. പ്രവാചകന്മാരിൽ ഏവനെ നിങ്ങളുടെ പിതാക്കന്മാർ ഉപദ്രവിക്കാതിരുന്നിട്ടുള്ളൂ? നീതിമാനായവന്റെ വരവിനെ കുറിച്ച് മുന്നറിയിച്ചവരെ അവർ കൊന്നുകളഞ്ഞു. അവന് നിങ്ങളിപ്പോൾ ദ്രോഹികളും കൊലപാതകരും ആയിത്തീർന്നു. നിങ്ങൾ ദൈവദൂതന്മാരുടെ നിയോഗങ്ങളായി ന്യായപ്രമാണം പ്രാപിച്ചുവെങ്കിലും അത് പ്രമാണിച്ചിട്ടില്ല. ഇത് കേട്ടപ്പോൾ അവർ കോപപരവശരായി അവന്റെ നേരെ പല്ലുകടിച്ചു. അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി ദൈവമഹത്വവും ദൈവത്തിന്റെ വലത്തു ഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലത്തു ഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. അവർ ഉറക്കെ നിലവിളിച്ചു, ചെവി പൊത്തിക്കൊണ്ട് ഒന്നിച്ച് അവന്റെ നേരെ താഞ്ഞു ചെന്നു. അവനെ നഗരത്തിൽ നിന്ന് തള്ളി പുറത്താക്കി കല്ലെറിഞ്ഞു. സാക്ഷികൾ തങ്ങളുടെ വസ്ത്രം ശൗൽ എന്നു പേരുള്ള ഒരു ബാല്യക്കാരന്റെ കാൽക്കൽ വെച്ചു. കർത്താവായ യേശുവേ, എന്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ എന്ന് സ്തേഫാനോസ് വിളിച്ചപേക്ഷിക്കയിൽ അവർ അവനെ കല്ലെറിഞ്ഞു. അവനോ മുട്ടുകുത്തി, കർത്താവെ അവർക്ക് ഈ പാപം നിർത്തരുത് എന്ന് ഉച്ചത്തിൽ നിലവിളിച്ചു. ഇത് പറഞ്ഞിട്ട് അവൻ നിദ്ര പ്രാപിച്ചു. സ്തേഫാനോസിനെ കൊല ചെയ്തത് ശൗലിന് സമ്മതമായിരുന്നു. അന്ന് യെരുശലേമിലെ സഭയ്ക്ക് ഒരു വലിയ ഉപദ്രവം നേരിട്ടു. അപ്പോസ്തലന്മാർ ഒഴികെ എല്ലാവരും യഹൂദ്യ ശമരിയ ദേശങ്ങളിൽ ചിതറിപ്പോയി. ഭക്തിയുള്ള പുരുഷന്മാർ സ്തേഫാനോസിനെ അടക്കം ചെയ്ത് അവനെക്കുറിച്ച് വലിയൊരു പ്രലാപം കഴിച്ചു. എന്നാൽ ശൗൽ വീടുതോറും ചെന്ന് പുരുഷന്മാരെയും സ്ത്രീകളെയും പിടിച്ചിഴച്ച് തടവിലേൽപ്പിച്ചുകൊണ്ട് സഭയെ മുടിച്ചു പോന്നു. ചിതറിപ്പോയവർ വചനം സുവിശേഷിച്ചും കൊണ്ട് അവിടെ അവിടെ സഞ്ചരിച്ചു. ഫിലിപ്പോസ് സമരിയ പട്ടണത്തിൽ ചെന്ന് അവരോട് ക്രിസ്തുവിനെ പ്രസംഗിച്ചു. ഫിലിപ്പോസ് ചെയ്ത അടയാളങ്ങളെ പുരുഷാരം കേൾക്കുകയും കാണുകയും ചെയ്യുകയാൽ അവൻ പറയുന്നത് ഏക മനസ്സോടെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അശുദ്ധാത്മാക്കൾ ബാധിച്ച പലരിൽ നിന്നും അവ ഉറക്കെ നിലവിളിച്ചുകൊണ്ട് പുറപ്പെട്ടു. അനേകം പക്ഷപാതക്കാരും മുടന്തരും സൗഖ്യം പ്രാപിച്ചു. അങ്ങനെ ആ പട്ടണത്തിൽ വളരെ സന്തോഷം ഉണ്ടായി. എന്നാൽ ഷിമോൻ എന്നു പേരുള്ള ഒരു പുരുഷൻ ആ പട്ടണത്തിൽ ആഭിചാരം ചെയ്ത് താൻ മഹാൻ എന്ന് പറഞ്ഞ് ശമര്യജാതിയെ ഭ്രമിപ്പിച്ചു പോന്നു. ഇവൻ മഹതി എന്ന ദൈവശക്തിയാകുന്നു എന്ന് പറഞ്ഞ് ആബാലവൃദ്ധം എല്ലാവരും അവനെ ശ്രദ്ധിച്ചു വന്നു. ഇവൻ ആഭിചാരം കൊണ്ട് ഏറിയ കാലം അവരെ ഭ്രമിപ്പിക്കയാലത്രേ അവർ അവനെ ശ്രദ്ധിച്ചത്. എന്നാൽ ദൈവരാജ്യത്തെയും യേശുക്രിസ്തുവിന്റെ നാമത്തെയും കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുന്ന ഫിലിപ്പോസിനെ അവർ വിശ്വസിച്ചപ്പോൾ പുരുഷന്മാരും സ്ത്രീകളും സ്നാനമേറ്റു. ഷിമോൻ താനും വിശ്വസിച്ച് സ്നാനമേറ്റ് ഫിലിപ്പോസിനോട് ചേർന്ന് നിന്നു. വലിയ വീര്യപ്രവൃത്തികളും അടയാളങ്ങളും നടക്കുന്നത് കണ്ട് ഭ്രമിച്ചു. അനന്തരം യെരുശലേമിലുള്ള അപ്പോസ്തലന്മാർ ശമര്യർ ദൈവവചനം കൈക്കൊണ്ടു എന്ന് കേട്ട് പത്രോസിനെയും യോഹന്നാനെയും അവരുടെ അടുക്കൽ അയച്ചു. അവർ ചെന്ന് അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കേണ്ടതിന് അവർക്കായി പ്രാർത്ഥിച്ചു. അന്നുവരെ അവരിൽ ആരുടെയും മേലും ആത്മാവ് വന്നിരുന്നില്ല. അവർ കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നാനം ഏറ്റിരുന്നതേ ഉള്ളൂ. അവർ അവരുടെ മേൽ കൈവച്ചപ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചു. അപ്പോസ്തോളന്മാർ കൈവച്ചതിനാൽ പരിശുദ്ധാത്മാവ് ലഭിച്ചത് ശിമോൻ കണ്ടപ്പോൾ അവർക്ക് ദ്രവ്യം കൊണ്ടുവന്നു. ഞാൻ ഒരുത്തന്റെ മേൽ കൈവച്ചാൽ അവന് പരിശുദ്ധാത്മാവ് ലഭിക്കാൻ തക്കവണ്ണം ഈ അധികാരം എനിക്ക് തരണം എന്ന് പറഞ്ഞു. പത്രോസ് അവനോട്, ദൈവത്തിന്റെ ദാനം പണത്തിന് വാങ്ങിക്കൊള്ളാം എന്ന് നീ നിരൂപിച്ചുണ്ട്. നിന്റെ പണം നിന്നോട് നശിച്ചു പോകട്ടെ. നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ നേരുള്ളവൻ അല്ലായതുകൊണ്ട് ഈ കാര്യത്തിൽ നിനക്ക് പങ്കും ഓഹരിയുമില്ല. നീ ഈ വഷളത്വം വിട്ട് മാനസാന്തരപ്പെട്ട് കർത്താവിനോട് പ്രാർത്ഥിക്ക. പക്ഷേ നിന്റെ ഹൃദയത്തിലെ നിരൂപണം ക്ഷമിച്ചു കിട്ടുമായിരിക്കും. നീ കൈപ്പുള്ള പകയിലും അനീതിയുടെ ബന്ധനത്തിലും അകപ്പെട്ടിരിക്കുന്നുവെന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞു. ഷിമോൻ, അതിന് ഷിമോൻ, നിങ്ങൾ പറഞ്ഞതൊന്നും എനിക്ക് ഭവിക്കാതിരിക്കാൻ കർത്താവിനോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പീനെന്ന് ഉത്തരം പറഞ്ഞു. അവർ കർത്താവിന്റെ വചനം സാക്ഷീകരിച്ച് പ്രസംഗിച്ച ശേഷം ചമരിയരുടെ അനേകം ഗ്രാമങ്ങളിൽ സുവിശേഷം അറിയിച്ചുകൊണ്ട് യെരുശലേമിലേക്ക് മടങ്ങിപ്പോയി. അനന്തരം കർത്താവിന്റെ ദൂതൻ ഫിലിപ്പോസിനോട്, നീ എഴുന്നേറ്റ് തെക്കോട്ട് യെരുശലേമിൽ നിന്ന് ഗസയ്ക്കുള്ള നിർജ്ജനമായ വഴിയിലേക്ക് പോക എന്ന് പറഞ്ഞു. അവൻ പുറപ്പെട്ട് ചെന്നപ്പോൾ കന്ദക്ക എന്ന എത്യോപ്യ രാജ്ഞിയുടെ ഒരു കണ്ണനും മഹാനും അവളുടെ സകല ഭണ്ഡാരത്തിലും മേൽവിചാരകനുമായ ഒരു എത്യോപ്യനെ കണ്ടു. അവൻ യെരുശലേമിൽ നമസ്കരിക്കാൻ വന്നിട്ട് മടങ്ങിപ്പോകയിൽ തേരിലിരുന്ന് ശിയാ പ്രവാചകന്റെ പുസ്തകം വായിക്കുകയായിരുന്നു. ആത്മാവ് ഫിലിപ്പോസിനോട്, നീ അടുത്തു ചെന്ന് തേരിനോട് ചേർന്ന് നടക്ക എന്ന് പറഞ്ഞു. ഫിലിപ്പോസ് ഓടി ചെല്ലുമ്പോൾ ശിയാ പ്രവാചകന്റെ പുസ്തകം വായിക്കുന്നത് കേട്ടു. നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നു എന്ന് ചോദിച്ചതിന് ഒരുത്തൻ പൊരുൾ തിരിച്ചു തരാഞ്ഞാൽ എങ്ങനെ ഗ്രഹിക്കുമെന്ന് അവൻ പറഞ്ഞു. ഫിലിപ്പോസ് കയറി തന്നോടുകൂടെ ഇരിക്കണമെന്ന് അപേക്ഷിച്ചു. തിരുവെഴുത്തിൽ അവൻ വായിച്ച ഭാഗമാണിത്. മാറിക്കുമോ
സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന അവരാനായ ദൈവം നമ്പുരാൻ പരിശുദ്ധൻ പരിശുദ്ധ ത്രിയേക ദൈവത്തിന്റെ സന്നിധിയിൽ നാം മഹത്വീകരിക്കപ്പെടുമാറാകട്ടെ. സൗത്ത് വെസ്റ്റ് ഭദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ബുധനാഴ്ചയും നാം കൂടി വരാറുള്ള വളരെ അനുഗ്രഹീതമായ ഈ പ്രാർത്ഥനാ സംഗമത്തിലേക്ക് എല്ലാ മക്കളെയും വളരെ ഹൃദയപൂർവ്വം സ്വാഗതം ആശംസിക്കുന്നു. പുതുവത്സരത്തിന്റെ മാധുര്യം പകരുന്ന ഈ ദിനങ്ങളില് ബുധനാഴ്ചയോടുകൂടെ ദൈവസന്നിധിയിലായിരുന്നു കൊണ്ട് ദൈവശബ്ദം കേട്ട് നമ്മളെ തന്നെ വിശുദ്ധീകരിക്കുവാനും ജീവിതത്തിൽ വന്നുപോയ പിഴകളെ അനുതാപ ബോധത്തോടെ ഓർത്ത് ദൈവസന്നിധിയിലേറ്റ് കുറച്ച് ശുദ്ധീകരണം പ്രാപിപ്പാനും ഉയരങ്ങൾ ദാനമായി ലഭ്യമാകുന്ന അനുഗ്രഹങ്ങളെ ഇരുകരങ്ങളും നീട്ടി സന്തോഷത്തോടെ സ്വീകരിക്കാനും ഒക്കെ ദൈവം ആയുസ്സും ആരോഗ്യം തന്നതിൽ നമുക്ക് ആമുഖമായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്താം. നാം ആയിരിക്കുന്ന സ്ഥാനത്ത് തികഞ്ഞ ദൈവ പ്രയോഗത്തോടും ദൈവഭക്തിയോടും കൂടെ ഈ ശുശ്രൂഷയുടെ ഭാഗമാകാനുള്ള എല്ലാ കൃപകളും തമ്പുരാൻ തന്റെ കരുണ മൂലം ചുരിഞ്ഞു തരട്ടെ എന്ന് ആമുഖമായിട്ട് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷയില് സാന്നിധ്യം കൊണ്ട് നടക്കുന്ന പ്രത്യേകിച്ച് നേതൃത്വം നൽകുന്ന അഭിനന്ദന തിരുമനസിനെ വളരെ ആദരവോട് സ്വാഗതം ചെയ്യുന്നു. വിവിധ തിരക്കുകൾക്കിടയിലും ഈ പ്രാർത്ഥനയില് എല്ലാ സജീവമായി നേതൃത്വം നൽകി തിരുമനസിനോട് നമ്മൾ അനുഗ്രഹിക്കുന്നു. തിരുമനസിനെ വളരെ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഇതിന് തുടക്കം കുറിച്ച പിതാക്കന്മാരെയൊക്കെ വളരെ സ്നേഹത്തോടെ സ്മരിക്കുന്നു. ഈ പ്രാർത്ഥനയിൽ സാന്നിധ്യം ധരിക്കുന്ന എല്ലാ വൈദികരെയും, പ്രത്യേകിച്ച് വന്യ മാമനശൻ, വന്യ വി സി വർഗീസച്ചൻ, ഐസബി പ്രകാശച്ചൻ, സക്കറിയ റമ്പാച്ചൻ, തമ്പാൻ വർഗീസച്ചൻ, എല്ലാ വൈദികരെയും പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഇന്നത്തെ ശുശ്രൂഷയിലെ നാട്ടിൽ നിന്ന് ജോയിൻ ചെയ്യുന്ന ലിജോ അച്ഛനെ, ചെന്നിരണം ഭദ്രാസനത്തിലെ വൈദികരാണ്, അച്ഛനെ വളരെ സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. സെന്റ് തോമസ് പള്ളിയിൽ കൂടിയിരിക്കുന്ന സ്നേഹിതരുൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രാർത്ഥനയുടെ ഭാഗമാകുന്ന എല്ലാ ദൈവമക്കളെയും കരങ്ങളിൽ സമർപ്പിക്കുകയും സുവിശേഷ ഗീതങ്ങളിലെ 149-ാമത്തെ ഗീതം, വളരെ സുപരിചിതമായിട്ടുള്ള ആശ്വാസത്തിന്റെ ഉറവിടമാൻ ക്രിസ്തു എന്നെ വിളിച്ചിടുന്നു എന്നുള്ള ഗീതം ദൈവവും ബാകെ നമുക്ക് സമർപ്പിച്ചുകൊണ്ട് ശുശ്രൂഷ ആരംഭിക്കാം. 149-ാമത്തെ ഗീതം.
ആശ്വാസത്തിൻ ഉറവിടമാ ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. ആശ്വാസത്തിൻ ഉറവിടമാ ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. അധ്വാന ഭാരത്താൽ വലയുന്നോരേ, ആശ്വാസമില്ലാതലയുന്നോരേ, അധ്വാന ഭാരത്താൽ വലയുന്നോരേ, ആശ്വാസമില്ലാതലയുന്നോരേ. പാടിപ്പാടുള്ളവൻ കരങ്ങൾ നീട്ടി നിന്നെ വിളിച്ചിടുന്നു, പാടിപ്പാടുള്ളവൻ കരങ്ങൾ നീട്ടി നിന്നെ വിളിച്ചിടുന്നു. ആശ്വാസത്തിൻ ഉറവിടമാതൃത്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. പാപാന്ധകാരത്തിൽ കഴിയുന്നോരെ, രോഗങ്ങളാൽ മനം തകർന്നവരെ, പാപാന്ധകാരത്തിൽ കഴിയുന്നോരെ, രോഗങ്ങളാൽ മനം തകർന്നവരെ, നിന്നെ രക്ഷിപ്പാനവൻ കരങ്ങൾ എന്നെന്നും മതിയായവ, നിന്നെ രക്ഷിപ്പാനവൻ കരങ്ങൾ എന്നെന്നും മതിയായവ. ആശ്വാസത്തിൻ ഉറവിടമാ ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. പാതിൽക്കൽ വന്നിങ്കു മുട്ടിടുന്ന ആശ്വാസമരുളാ വന്നിടുന്ന, പാതിൽക്കൽ വന്നിങ്കു മുട്ടിടുന്ന ആശ്വാസമരുളാ നീടുന്ന, ആരുമപിതാവിന്റെയും സ്വരം നീയുന്നു ശ്രവിച്ചിടുമോ, ആരുമപിതാവിന്റെയും സ്വരം നീയുന്നു ശ്രവിച്ചിടുമോ. ആശ്വാസത്തിൻ ഉറവിടമാ ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു.
പ്രാർത്ഥിക്കാം. നമസ്കരിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറയപ്പെട്ടിരിക്കുന്ന ബലവാനായ ദൈവനമ്പുരാൻ, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, ഉയരങ്ങളും സ്തുതി. ദൈവമായ കർത്താവിന്റെ നാമത്തിൽ ഒന്നവനും വരുമാനിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാവുന്നു. ഉയരങ്ങളും സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ബലവാനേ നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തവനേ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ട ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ബലവാനേ നീ പരിശുദ്ധ, ഭരണമില്ലാതെ നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ബലവാനേ നീ പരിശുദ്ധനാവുന്നു, ഭരണമില്ലാത്തവനെ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടാ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, സൃഷ്ടാവേ നിനക്ക് സ്തുതി. ഭാവിയുള്ള എന്റെ അടിയാരോട് കരുണ ചെയ്യുന്ന മശിഹ രാജാവേ നിനക്ക് സ്തുതി പാർവത്തുമോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിന്റെ തിരുനാമം പരിശുദ്ധമാകണമേ. എന്റെ രാജ്യം വരണമേ. എന്റെ തിരുവിശം സ്വർഗത്തിലെ പോലെ ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങൾ പാവുകളും ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. വിനോദന്മോട്ടോ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്ന രാജീവശക്തിയും മഹത്വവും നീകിനക്കുള്ളതാവുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ സ്കൂളിൽ വാഴ്ത്തപ്പെട്ടവളാവുന്നു. ഫലമായി നമ്മുടെ കർത്താവ് വാഴ്ത്തപ്പെട്ടവൻ ശുദ്ധമുള്ള ഞങ്ങൾക്ക് എപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് ദൈവം നമ്പുരാനോട് അപേക്ഷിച്ചുകൊണ്ടേ. ആമീൻ.
മാറിക്കുമോ എന്റെ കർത്താവ്, ഇതാ നിന്റെ അടുക്കലേക്ക് എന്റെ കൈകൾ നീട്ടപ്പെട്ടിരിക്കുന്നു. എന്റെ കണ്ണുകൾ നിന്റെ കരുണകൾക്കായി നോക്കിക്കൊണ്ടിരിക്കുന്നു. ഞാൻ നിന്നെ വിളിക്കുകയും നിന്നെ അഭയം പ്രാപിക്കുകയും പ്രാപിക്കുകയും കൃപയെ നിന്നോട് യാചിക്കുകയും നിന്റെ കരുണയോട് അപേക്ഷിക്കുകയും ചെയ്യുന്നു. എന്നെ നീ മറന്നു കളയരുത്, എന്നെ കൈവിട്ട് കളയരുത്, എന്നെ ഉപേക്ഷിക്കുകയും വരുത്. നീ എന്നെ എന്റെ വൈരികൾക്ക് നിന്ദയാക്കി തീർക്കരുത്. എന്റെ സഹകൾക്കൊക്കെ ഞാൻ പരിഹാസമായി തീരരുത്. ഞാൻ കുറ്റക്കാരനായി തീർന്നിട്ട് സാത്താൻ സന്തോഷിക്കാതെ അസൂയക്കാരൻ എന്റെ തെറ്റുകളെ ചൊല്ലി പരിഹസിക്കുമാറാകരുത്. ഞാൻ നിന്റെ തൊഴുത്തിൽ നിന്നും പുറത്ത് പോവുകയും അരുത്. ഞാൻ നിന്റെ വഴിയിൽ വഴിവിട്ട് നടക്കുമാറാകരുത്. നിന്റെ കൃപയെ എന്നിൽ നിന്ന് മാറ്റിക്കളയുകയും അരുത്. എന്നാലോ നിന്റെ ദയയാൽ എന്നെ കാത്തു കൊള്ളണമേ, എന്നെ നിനക്കുള്ളവനാക്കി തീർക്കണമേ. ഞാൻ നിന്നെ മറന്നുപോയതുപോലെ നീ എന്നെ മറക്കരുത്. എന്തെന്നാൽ നീ ഉടയവനും ഞാൻ ദാസനുമാകുന്നു. നീ സൃഷ്ടാവും ഞാൻ സൃഷ്ടിയുമാകുന്നു. നീ പ്രകാശവും ഞാൻ അന്ധകാരവും നാറ്റം പിടിച്ച ചെളിയും നിന്ദിമായ കൊതുകും കോണുകളിലെ ചെപ്പും കുപ്പക്കുഴിയിലെ എച്ചിലുമാകുന്നു. എന്നോട് ദയവുണ്ടായി എനിക്ക് പാപപരിഹാരം നൽകണമേ. എന്നെ ശുദ്ധീകരിച്ച് വെടിപ്പാക്കണമേ. ദുർവികാരങ്ങളിൽ നിന്നും ശക്തിയുള്ള കയ്യിൽ നിന്നും ബലമുള്ള കാലിൽ നിന്നും അക്രമമുള്ള അധികാരങ്ങളിൽ നിന്നും കവർച്ചക്കാരായ ജനങ്ങളിൽ നിന്നും വഞ്ചകരായ ദുഷ്ടനിൽ നിന്നും എന്നെ രക്ഷിച്ച് വാളിൽ നിന്നും അടിമയിൽ നിന്നും ഭൂകമ്പത്തിൽ നിന്നും മയത്തിൽ നിന്നും ശരീരത്തെ വ്യസനിപ്പിക്കുന്ന ആത്മാവിനെയും അനുഷ്ഠപ്പെടുത്തുകയും ചെയ്യുന്ന സങ്കടകരമായ സകല ശിക്ഷകളിൽ നിന്നും ഞങ്ങളെ കാത്ത് രക്ഷിക്കണമേ. അത് നീതിമാന്മാരുടെയും പുണ്യവാന്മാരുടെയും പരിപാടികളുള്ളവരുടെയും ബ്രഹ്മചാരികളുടെയും പ്രാർത്ഥനകളാൽ തന്നെ മാറിക്കുമോ. ആമീൻ.
പ്രിയ ദൈവത്തിന്റെ വലിയൊരു നാമം മഹത്തീകരിക്കപ്പെടുമാറാകട്ടെ. അഭിവന്യ തിരുമേനി സ്നേഹമുള്ള വൈദിക സഹോദരങ്ങളെ, കർത്താവിൽ അനുഗ്രഹീതരെ, ദൈവസന്നിധിയിലായിരിക്കാൻ ആയുസ്സും ആരോഗ്യവും നമുക്ക് തന്ന് വീണ്ടും ഈ പ്രാർത്ഥനയുടെ ഭാഗമാക്കി തീർത്താൻ തമ്പുരാൻ നമ്മളെ അനുഗ്രഹിച്ചതിൽ വീണ്ടും നമ്മുടെ ശിരസുകളെ കർത്തൃ സന്നിധിയിൽ സമർപ്പണ മനോഭാവത്തോടെ നമുക്ക് നമിക്കാം. ദൈവത്തെ സ്തുതിക്കാനും നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹം വേണം. ലഭ്യമാകുന്ന ഓരോ നിമിഷവും ദൈവം ഔദാര്യമായി ഒരുക്കുന്ന അനുഗ്രഹത്തിന്റെ നിമിഷങ്ങളാണെന്നുള്ള ബോധ്യത്തോടുകൂടി ബാഹ്യമായ പ്രേരണയിലല്ല, ഹൃദയത്തിന്റെ അഗാധ തലങ്ങളിൽ ശക്തമായി പ്രേരിപ്പിക്കുന്ന സാധ്യതയോടുകൂടി ഈ പ്രാർത്ഥനയിൽ നമ്മെ തന്നെ ഭാഗമാക്കി തീർക്കാൻ ദൈവം നമ്മൾക്ക് കനിവ് തരട്ടെ. തിരക്കിട്ട ലോകത്തിൽ അതിനേക്കാൾ ഉപരി പ്രലോഭനങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞ ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഒരു പരിധിവരെ പിശാചുരുക്കുന്ന കെണികളുടെ പരിക്കേൽക്കാതെ മുന്നോട്ട് പോകാൻ തക്കോണം പ്രേരിതമാകുന്നതിന് പിന്നിൽ ദൈവമൊരുക്കുന്ന വൻ കരങ്ങളുണ്ടെന്നുള്ളത് സംശയമൊന്നുമില്ല. ഇന്നത്തെ ലോകത്ത് ശരീരത്തേക്കുന്ന മുറിവുകളെക്കാൾ ഭയപ്പെടേണ്ടത് പിശാചുരുക്കുന്ന കെണികളാണെന്നുള്ള ഒരു ബോധ്യം നമ്മെ ഭരിക്കട്ടെ. എല്ലാ വണ്ണങ്ങളിൽ തട്ടി വീഴാതെ, അഥവാ വീണാലും മുകളിൽ നിന്നുള്ള ആ ബന്ധം കൈവിട്ട് കളയാതെ മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് മുമ്പാകെ ഉണ്ടാകുന്ന പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും ഒക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് ദൈവം ഇടയാക്കട്ടെ. നമ്മൾ നിരന്തരം പ്രാർത്ഥനയിലൊക്കെ പാടുന്ന ഒരു പാട്ടുണ്ടല്ലോ, ധാർമ്മികരെയും വീഴിപ്പാൻ അവൻ ശ്രമിക്കുന്നു എന്നുള്ളത്. സത്യത്തിൽ ഇന്ന് നിശ്ചയമായി ലോകത്ത് നടക്കുന്ന ഒരു പ്രതിബന്ധമല്ല, ധാർമ്മിക ബോധ്യത്തോടെ ജീവിക്കുന്ന ആളുകളുടെ ഇടയിലും ഇറങ്ങി ചെന്നുകൊണ്ട് ദൈവത്തിന്റെ മുഖത്തെ അനാവൃതമാകത്തക്കവണ്ണമുള്ള ഒരു പൈശാചിക പ്രലോഭനങ്ങളും പ്രവർത്തനങ്ങളും ശക്തമായി നടക്കുമ്പോൾ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാൻ ദൈവമേ, ഒരു നാളും ജീവിതത്തിൽ പട്ടിണി കിടക്കേണ്ടി വന്നാലും മുറിവേക്കേണ്ടി വന്നാലും ആ ബലമുള്ള ഭുജം വിട്ട് അന്യമായി പോകാൻ ഞങ്ങളിടയാക്കരുത് എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അങ്ങനെ പ്രാർത്ഥിച്ച് ജീവിച്ച ഒരു മനുഷ്യന്റെ ഓർമ്മ രണ്ടു ദിവസം മുമ്പ് സഭ കൊണ്ടാടുകയുണ്ടായി. നമുക്കറിയാമല്ലോ സെയിന്റ് സ്റ്റീഫൻസിന്റെ സ്തെഫാനസ്വഗതയുടെ ഓർമ്മയായിരുന്നു January 8. 7 യോഹനാൻ ബാപ്തിസ്മയുടെ ശിരച്ഛേദവുമായിരുന്നു. ഇതൊക്കെ ലോകത്തിൽ കാണിച്ചിട്ടുള്ള ആധ്യാത്മിക ജീവിത പാഠകങ്ങളൊക്കെ തീർച്ചയായിട്ടും നമ്മൾ അനുധാനം ചെയ്യേണ്ട മാതൃകകൾ തന്നെയാണ്. നമ്മളെക്കാളിലൊക്കെ സുമുഖരും അറിവുള്ളവരും ചൈതന്യമുള്ളവരും ഒക്കെയായിരുന്ന ആളുകളായിരുന്നു അവർ. പക്ഷെ ക്രിസ്തു എന്ന സത്യത്തെ നെഞ്ചിലേറ്റിയപ്പോൾ അവർക്ക് ബോധ്യപ്പെട്ടു ഈ ലോകമല്ല അടിസ്ഥാനമുള്ള ജീവിതം, വരാനുള്ള ലോകമാണെന്നുള്ള ബോധ്യത്തോടുകൂടി ഈ ലോകത്തിലെ നമ്മുടെ ഉത്തരവാദിത്വം ദൈവത്തിന് വേണ്ടി ജീവിക്കുകയാണെന്നുള്ള ഒരു വലിയ ചിന്ത അവരെ ശക്തമായി സ്വാധീനിച്ചതുകൊണ്ടാണ് അവരുടെ ജീവനും ജീവിതവും മറന്ന് ആ മഹത്വത്തെ പ്രഘോഷിക്കുവാൻ തക്കവണ്ണം അവരെ ഇടയാക്കി തീർത്തത്. എനിക്ക് തോന്നുന്ന ആത്മീയ തലത്തിൽ ജീവിക്കുന്ന ആളുകളുടെ പോലും ഒരു ബോധ്യം ഇതുതന്നെയാണ് ലോകം, ഇതുതന്നെയാണ് അവസാനം എന്നുള്ളതാണ്. അങ്ങനെ നിരന്തരം നമ്മളെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന ആധുനിക പൈശാചിക സുവിശേഷങ്ങളുടെ പൊള്ളയായ വിചാര ലോകത്തെ തച്ചുടച്ചുകൊണ്ട് അതിനപ്പുറമുള്ള ലോകത്തിലേക്കുള്ള ഒരു സാധ്യതയാണ് നമ്മുടെ കൂട്ടായ്മയും ജീവിതവും ഒക്കെ എന്നുള്ളൊരു ബോധ്യം കൂടുതൽ വളർന്നു വരത്തക്കവണ്ണം നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പണ മനോഭാവത്തോടെ പ്രാർത്ഥിക്കാം. സങ്കീർത്തനം നമ്മളിങ്ങനെ 149 സങ്കീർത്തനം അതിന്റെ അവസാനം ഇങ്ങനെ വായിക്കുന്നു, ഭക്തന്മാർ മഹത്വത്തിൽ ആനന്ദിക്കട്ടെ, അവർ തങ്ങളുടെ ശയ്യകളിൽ ഘോഷിച്ചുല്ലസിക്കട്ടെ. ഭക്തന്മാർ മഹത്വത്തിൽ ആനന്ദിക്കട്ടെ, അവർ തങ്ങളുടെ ശയ്യകളിൽ ഘോഷിച്ചുല്ലസിക്കട്ടെ. നിരന്തരം ദൈവസന്നിധിയിൽ നീതിബോധത്തോടെ ജീവിക്കുന്ന ഭക്തന്മാര് അവർക്കുണ്ടാകുന്ന ഏറ്റവും വലിയ ദാനം അവർക്ക് ലഭ്യമാകുന്ന മഹത്വമാണ്. ഒരു പക്ഷെ ചെറിയൊരു കാലഘട്ടം മാത്രം ഈ ലോകത്തിൽ ജീവിച്ചിരുന്നെങ്കിലും ആ ദൈവമഹത്വത്തെ വർത്തമാന ലോകത്തിൽ പ്രാപ്യമാക്കിയ ഒരു വിശുദ്ധനാണ് സ്തെഫാനോസ് സഹത. നമുക്കറിയാമല്ലോ അദ്ദേഹത്തിന്റെ മരണത്തിന്റെ അന്ത്യമൊക്കെ ഈ ഭൂമിയിൽ ഇരുന്നുകൊണ്ട് ഒരു മനുഷ്യന് സ്വർഗം കാണാമെന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്തതാണ്. അതിൽ വെറും ഒരു വൈകാരിക പ്രകടനമല്ല, ഉള്ളിന്റെ ഉള്ളിൽ തെളിഞ്ഞ ഒരു ദൈവിക സത്യത്തെ ഉൾക്കണ്ണുകൊണ്ട് ഉയരങ്ങളിലെ നോക്കി കണ്ടതിന്റെ ഒരു സാക്ഷ്യത്തിന്റെ പ്രതിഫലനമാണ് അതിൽ കൂടി ആ ഒരു സാക്ഷ്യത്തിൽ കൂടി ലോകവും ബഹിസ്ഫരിക്കുന്നത്. ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും പുത്രനാം ദൈവം പിതാവാം ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നതും ഞാൻ കാണുന്നു. വാസ്തവത്തിൽ നമ്മുടെ ഒരു ധാരണ, ഒരു മിഥ്യാധാരണ, ലോകം ഒരുക്കുന്ന ചില സൗഭാഗ്യങ്ങളിലാണ് ദൈവാനുഗ്രഹം എന്ന. ലോകമൊരുക്കുന്ന സൗഭാഗ്യങ്ങൾ നമുക്ക് അതൊക്കെ ദൈവം തന്ന അനുഗ്രഹങ്ങൾ അല്ലെന്ന് പറയുന്നില്ലെങ്കിലും പക്ഷെ അതൊന്നും ദൈവത്തെ കാണുന്ന മുഖാന്തരങ്ങളെ അല്ല, ശരിക്കും ദൈവത്തെ കാണുന്ന മുഖാന്തരം മുറിവുകളാണ്. മുറിവുകളേക്കുന്ന മനുഷ്യന് മാത്രമേ ദൈവത്തിന്റെ സൗന്ദര്യം, സ്വർഗത്തിന്റെ സൗന്ദര്യം കാണാനൊക്കത്തുള്ളൂ. ഈ മുറിവുകളൊന്നും ദൈവം ഒരുക്കുന്നതല്ല, ലോകമൊരുക്കുന്ന മുറിവുകളില് ലോകമൊരുക്കുന്ന മുറിവുകളെ അതിജീവിക്കുന്ന മനുഷ്യർക്ക് മാത്രമേ വർത്തമാന ലോകത്തിൽ സ്വർഗം കാണാനായിട്ട് കഴിയുള്ളൂ. ഒരുപക്ഷെ അത് തന്നെ ആയിരിക്കാം ഈ ലോകത്തിന്റെ ഏറ്റവും വലിയ ഈ ലോകത്തിലെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യം. നമ്മുടെ ജീവിതത്തിലെ രോഗങ്ങളും കഷ്ടതകളും ഒക്കെ ചെറിയ ചെറിയ മുറിവുകൾ. നമുക്ക് പ്രാർത്ഥിക്കാം ആ മുറിവുകളിൽ തളരാനല്ല, അതൊരനുഗ്രഹമായി, ദൈവമുഖം കാണാനുള്ളൊരു സാധ്യതയായി ആ മുറിവുകൾ രൂപപ്പെടട്ടെ. സ്റ്റെഫാനോ സഹതായെ പറ്റിയൊക്കെ പലപ്പോഴുമൊക്കെ ഉയരങ്ങളിലേക്ക് നോക്കുമ്പോൾ ബാഹ്യ നയനങ്ങൾ അടച്ച് ഉൾക്കണ്ണുകളെ തുറക്കുമ്പോൾ എനിക്കും കാണുന്നുണ്ട് സ്വർഗം, എന്റെ പുത്രന്റെ മുഖം കാണും, ദൈവപുത്രന്റെ മുഖം കാണുന്നുണ്ടെന്നുള്ളൊരു ഒരു നല്ല സാക്ഷ്യം നമ്മളിലും രൂപപ്പെട്ടു വരാൻ നമുക്കും ഒരുപാട് ജീവിതത്തിൽ താഴ പണമോ പ്രശംസയോ അധികാരങ്ങളോ ഒന്നും അതിനൊന്നും നൽകാൻ കഴിയാത്ത ഒരു വലിയ ആത്മീയ അനുഭൂതിയാണ് ലോകത്തൊരുക്കുന്ന മുറിവുകളിൽ കൂടി നമ്മൾ കണ്ടെത്തുന്നത്. അപ്പോഴാണ് മുറിവുകൾ സുഗന്ധമുള്ള സുഗന്ധമുള്ള അവസ്ഥയായിട്ട് നമ്മൾ രൂപപ്പെട്ടു വരുന്നത്. അതുകൊണ്ട് സ്തെഫാനോസ് സഹതയെ പറ്റി ഇപ്പോ അവരുടെയൊക്കെ ജീവിതത്തെ നമ്മൾ ധ്യാനിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഭൂമിയിലിരുന്നുകൊണ്ട് അവർ ഉയരങ്ങളിലേക്കുള്ളത് ദർശിച്ചതുപോലെ ഈ ഭൂമിയിൽ താമസിച്ചുകൊണ്ട് ഉന്നതങ്ങളിലെ സാധ്യതകളെ കണ്ടെത്താനുള്ള ആത്മീക നയനങ്ങളെ തുറന്നു തരാൻ ദൈവമേ ഞങ്ങൾ ഇടയാക്കണമേ എന്ന് ദൈവസന്നിധിയിൽ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവവചന ശുശ്രൂഷ നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട ലിജോ മാത്യു അച്ഛനാണ്. ലിജോ മാത്യു അച്ഛനാണ്. അച്ഛന് ചെങ്ങന്നൂർ സ്വദേശിയാണ്. പക്ഷെ അദ്ദേഹം നിരണം ഭദ്രാസനത്തിലെ വൈദികനാണ്. അദ്ദേഹം മിസിയോളജിയിൽ ഡോക്ടറേറ്റ് എടുത്തിട്ടുള്ള MTH എടുത്തിട്ടുള്ള വൈദികനാണ്. അതുപോലെ തന്നെ ഭദ്രാസനത്തിന്റെ ബാലസമാജം നിരണ ഭദ്രാസനത്തിന്റെ ബാലസമാജത്തില് എന്റെ വൈസ് പ്രസിഡന്റ് ആയിട്ട് സേവനം അനുഷ്ഠിക്കുന്നു. അതോടൊപ്പം തന്നെ ഭദ്രാസനത്തിന്റെ വിവിധ തലത്തില് വൈസ് പ്രസിഡന്റായിട്ടും ഒക്കെ പ്രിയപ്പെട്ട അച്ഛന് സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാവരുടെയും പേരില് പ്രിയപ്പെട്ട അച്ഛനെ വളരെ സ്വാഗതം, സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹം ഒരു നല്ല സുവിശേഷ പ്രവർത്തകനും അതുപോലെ തന്നെ വിവിധ തലങ്ങളില് ഭദ്രാസനത്തിന്റെ വിവിധ തലങ്ങളിലൊക്കെ വളരെ ആത്മാർത്ഥമായിട്ട് സേവനം അനുഷ്ഠിക്കുകയും ചെയ്യുന്ന വൈദികനാണ്. എല്ലാവരുടെയും പേരിൽ പ്രിയപ്പെട്ട ലിജോ അച്ഛനെ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സുവിശേഷ ഗീതങ്ങളിലെ അനുതാപത്തിന്റെ ഒരു ഗീതം നമുക്ക് ചേർന്ന ദൈവഭാഗം സമർപ്പിക്കാം. അനുതാപത്തിന്റെ എന്നുടയോനെ നീ എന്നെ കൺമണി പോൽ കാത്തിരണം എന്നുള്ള ഗീതം നമുക്ക് ദൈവഭാഗം സമർപ്പിക്കാം. അതിനുശേഷം പ്രിയപ്പെട്ട അച്ഛന് തിരുവചനത്തിൽ നിന്ന് ധ്യാനം നിർവഹിക്കുന്നതായിരിക്കും.
എന്നുടയോനെ നീ എന്നെ കൺമണി പോൽ കാത്തിടണമേ, നിൻചിറകാലെ മരുവച്ചു പരി തെളിന്നെ കാക്കണമേ, ഒളിവായി നോക്കിടാതെ കണ്ണുകളെ നീ കാക്കണമേ, വഞ്ചന കേൾക്കാതടിയന്റെ കാതുകളെയും കാക്കണമേ, എന്നാദരങ്ങൾക്കെന്നും നീ കവലതായും നിൽക്കണമേ, എന്നുള്ളിൽ ദോഷം കർത്താവേ നല്ല വിവേകം വർദ്ധിപ്പിക്കണമെന്നിൽ നീ, സൗരഭ്യത്താൽ നിന്നയനി കിംബപ്പെടുത്താനിടവരണേ, ഐഹിക നേട്ടത്തിനു പകരം നിന്നെ സമ്പാദിപ്പാനും നിന്നെ സ്നേഹിച്ചി ലോകം നിരത്തി.
ദൈവവചന ധ്യാനത്തിനായി പ്രിയപ്പെട്ട അച്ഛനെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഒരു കാര്യം കൂടെ പറയാൻ പറഞ്ഞു, അച്ഛൻ സെന്റ് ജോൺ ഓർത്തഡോക്സ് പള്ളി പുന്നുവേലി സെന്റ് ജോൺസ് പള്ളിയുടെ വികാരിയാണ്. ഇവിടെ സാലിക്കുശമ്മയാണ് അച്ഛനെ കണക്ട് ചെയ്തെന്ന് പ്രസംഗിക്കാനായിട്ട് സംവിധാനം ചെയ്തത്. നിങ്ങൾ എല്ലാവരുടെ പേരിൽ പ്രിയപ്പെട്ട ലിജോ മാത്യു അച്ഛനെ വളരെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു.
തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഏറെ ആദരണീയനായ അഭിമന്യനായ തോമസ് മാർ ഇവാനിയോസ് തിരുവനത്തുമുണ്ട്. മന്യനായ സക്കറിയ റംബാച്ചൻ, പ്രിയപ്പെട്ട രാജേഷ് കെ ജോൺ അച്ഛൻ, പ്രിയപ്പെട്ട വി സി വർഗീസ് അച്ഛൻ, പ്രിയപ്പെട്ട ഐസക് ബി പ്രകാശ് അച്ഛൻ, മാതാപിതാക്കളെ, ഗുരുജനങ്ങളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, ക്രിസ്തു യേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ നിങ്ങൾക്കേവർക്കും സ്നേഹവന്ദനം. ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യുവാൻ ദൈവം തമ്പുരാൻ നൽകുന്ന ഈ അവസരത്തെ ഓർത്ത് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ആ വലിയ ദൈവകൃപയുടെ മുമ്പിൽ ഞാൻ വീണ്ടും ശിരസ് നമിക്കുന്നു. പ്രത്യേകിച്ച് ഇങ്ങനെയൊരു അവസരം എനിക്കായി ഇവിടെ ഒരുക്കി തന്ന പ്രിയപ്പെട്ട സാലിക്കൊച്ചമ്മ, സാലിക്കൊച്ചമ്മ തമ്പാനച്ചനും എന്റെ സഹോദരൻ സെന്റ് ജോർജ് ഡാലസ് പള്ളിയിലെ സെക്രട്ടറിയായ പ്രിയപ്പെട്ട റെജി മാത്യു ചാമത്തിൽ, അവര് ഒരുമിച്ച് പ്രിയപ്പെട്ട തമ്പാനച്ചനും സാലിക്കൊച്ചമ്മയൊക്കെ ഒരുമിച്ച് ഒരു കുടുംബം പോലെ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ അച്ഛൻ നാട്ടിൽ വന്നപ്പോ അച്ഛനെ പരിചയപ്പെടുവാനും കൊച്ചമ്മയുമായി അടുത്ത ബന്ധം, ആ കുടുംബവുമായി ഏറെ അടുത്ത ബന്ധം പുലർത്തുവാനും ഒക്കെ സാധിച്ചു. അതോടൊപ്പം പ്രിയപ്പെട്ട തമ്പാനച്ഛന്റെ മകൾ തേബയുടെ കല്യാണ ദിവസം തന്നെയായിരുന്നു എന്റെയും വിവാഹ ദിവസം. അതുകൊണ്ട് ഷേബയെ തമ്പാനച്ഛനും സാലിക്കൊച്ചമ്മയും വിഷ് ചെയ്യുന്ന സമയത്ത് എന്നെയും പ്രിയപ്പെട്ട അച്ഛനും കൊച്ചമ്മയും എപ്പോഴും ഓർക്കാറുണ്ട് എന്നുള്ളത് വലിയ ഒരു സന്തോഷത്തിന്റെ ഒരു അനുഭവമാണ്. ആ തരത്തിൽ പ്രിയപ്പെട്ട കൊച്ചമ്മയും അച്ഛനും വളരെ ആത്മാർത്ഥമായി സ്നേഹിക്കുകയും ഒരു കുടുംബം പോലെ കഴിയുകയും ചെയ്യുന്നു. എന്നെ ക്ഷണിച്ചതിലുള്ള സന്തോഷം അറിയിക്കുന്നു പ്രിയപ്പെട്ട രാജേഷ് അച്ഛനെ, അതോടൊപ്പം അഭിമന്യ തിരുമനസ്സും എല്ലാവരെയും ഈ സമയത്ത് നന്ദിയോടെ ഓർക്കുന്നു. ഇന്നത്തെ ദൈവ തിരുവചന ശുശ്രൂഷയ്ക്കായിട്ട് ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്ന ദൈവത്തിൽ ശരണപ്പെടുന്ന വേദവാക്യം ഇയോബിന്റെ പുസ്തകം 42-ാം അധ്യായം അതിന്റെ 5-ാം വാക്യമാണ്. ഇയോബിന്റെ പുസ്തകം 42-ാം അധ്യായം 5-ാമത്തെ വാക്യം, അത് ഇപ്രകാരം വായിക്കുന്നു: ഞാൻ നിന്നെക്കുറിച്ച് ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പോഴോ എന്റെ കണ്ണാൽ നിന്നെ കാണും. ഒരു നിമിഷം നമ്മുടെ തലകളെ വണക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമായ സ്വർഗീയ പിതാവേ, അവിടുത്തെ മാറ്റമില്ലാത്ത വചനം ഞങ്ങളുടെ ആയുസ്സിൽ ഒരു പ്രമാശം കൂടെ ധ്യാനിക്കുവാൻ തമ്പുരാൻ ഒരുക്കി തന്ന വിലയേറിയ ഈ അവസരത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങൾ ഒരുപാട് വചനം കേൾക്കുന്നവരാണ്, ഒരുപാട് തീരുമാനമെടുക്കുന്നവരാണ്. എന്നാൽ കർത്താവേ, കേൾക്കുന്ന വചനങ്ങളൊന്നും നിലനിൽക്കുവാൻ പാലിക്കുവാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല. എന്നിട്ടും കർത്താവേ, ഞങ്ങൾ വെട്ടിക്കളയപ്പെടാതെ നിൽക്കുന്നത് അവിടുത്തെ കരുണയും കൃപയും കൊണ്ട് മാത്രമാകുന്നു എന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങളെക്കുറിച്ച് അങ്ങേക്ക് എന്നും പ്രതീക്ഷയുള്ളത് കൊണ്ട് ഞങ്ങളെ ഈ ഭൂമിയിൽ നിർത്തിയിരിക്കുന്നു. കർത്താവേ, നിന്റെ പ്രതീക്ഷ പോലെ ഞങ്ങളെ ജീവിതമായി തീരാൻ കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു, ഭക്തനായ ഇയോബിന്റെ ജീവിതത്തിലൂടെ ഞങ്ങളുടെ മുമ്പിൽ നീ ഉയർത്തിയതായ വെല്ലുവിളികൾക്കായി ഞങ്ങൾ അങ്ങേ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങൾ സാധാരണക്കാരല്ല, ഞങ്ങൾ നിയോഗം ലഭിച്ചവരാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് സാധാരണ ഞങ്ങൾ ഓരോരുത്തരെയും ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും എല്ലാ വഴികളിലും ആ ബോധ്യത്തോടെ ജീവിക്കുവാൻ വേർതിരിക്കപ്പെട്ടവരായി നിലകൊള്ളുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിന്റെ കഷ്ടതകള്, പ്രയാസങ്ങള്, വേദനകൾ ഉണ്ടാകുമ്പോൾ സാധാ പതറിപ്പോകുവാനായിട്ടിടയല്ല, ഞങ്ങളെ കൃപയിൽ നിലനിർത്തുവാൻ ദൈവമേ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങൾ എന്നാലും നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധർവഹായിരിക്കും എന്നാലും സ്തുതിയും സ്തോത്രവും കരയേറ്റുവാനായിട്ട് തന്നെ. ആമേൻ. ഇയോബിന്റെ പുസ്തകത്തിൽ നമുക്ക് ഇയോബിനെ കുറിച്ച് കാണുവാനായിട്ട് കഴിയുന്നത് സമൃദ്ധിയുടെയും സന്തോഷത്തിന്റെയും മധ്യത്തിൽ ജീവിച്ചിരുന്ന നല്ലവനായ ഒരു വ്യക്തി. ഇയോബിന്റെ പുസ്തകം 1-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ വായിച്ചാൽ ഈ സംഗതി നമുക്ക് ശരിക്കും മനസ്സിലാകും. പ്രത്യേകിച്ച് ഊസ് ദേശത്ത് ഇയോബ് എന്ന പേരുള്ള ഒരു പുരുഷനുണ്ടായിരുന്നു. അവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനുമായിരുന്നു. അവന് 7 പുത്രന്മാരും 3 പുത്രിമാരും ഉണ്ടായിരുന്നു. അവന് 7,000 ആടും 3,000 ഒട്ടകവും 500 ഏർ കാളയും 500 പെൺകഴുതയുമായ മൃഗസമ്പത്തും ഏറ്റവും വളരെ ദാസജനവും ഉണ്ടായിരുന്നു. അങ്ങനെ അവൻ സകല പൂർവ ദിഗ്വാസികളിലും മഹാനായിരുന്നു. ഇങ്ങനെ മഹാനായ ഒരു വ്യക്തിയെ കുറിച്ചാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എപ്പോഴും ഏറെ അനുഗ്രഹത്തോടുകൂടി ദൈവസന്നിധിയിൽ നിലനിന്ന ലഭ്യമായിട്ടുള്ള നന്മകളിൽ ജീവിച്ച ഒരു വ്യക്തി. ജപ്പാനിൽ ഈ കഴിഞ്ഞ വർഷം ടാച്ചിക്കോ എന്ന് പറയുന്ന ഒരു ഒരു ഇതിന്റെ 100th ജന്മദിനം ആഘോഷിക്കുകയാണ്. ഒരിക്കലും തിരിച്ചു വരാത്ത തന്റെ യജമാനൻ പ്രൊഫസർ ഉദയ്ക്ക് വേണ്ടി ഷിബുയ റെയിൽവേ സ്റ്റേഷനിൽ മരണം വരെ കാത്തിരുന്ന ഹാച്ചിക്കോയെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. അതായത് ഹാച്ചിക്കോ എന്ന് പറയുന്നത് ഒരു നായ. ആ നായ അയാ നായയുടെ ഓർമ്മയാണെങ്കിലും അത് മനുഷ്യർക്കുള്ള ഒരു സന്ദേശമാണ്. അതായത് വിശ്വസ്തത എന്നും സ്മരിക്കപ്പെടും എന്നുള്ളതാണ്. അതായത് ഈ നായ ഈ തന്റെ യജമാനോട് ചേർന്ന് ജീവിക്കുകയും യജമാനോട് അഭേദ്യമായിട്ടുള്ള ഒരു ബന്ധം പുലർത്തുകയും യജമാനെ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്ത ഒരു ഒരു നായ ആയിരുന്നു. ഒരു മൃഗമായിരുന്നു. വളരെ സ്നേഹത്തിൽ ജീവിച്ച ഒരു നായ, വിശ്വസ്തതയുടെ പര്യായം എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ദിവസം രാവിലെ ഈ നായ എന്നും രാവിലെ ഈ നായയും ഈ യജമാനൻ ജോലിക്ക് അയക്കാൻ വേണ്ടി ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് കടന്നു വരികയും അത് ആ നാട്ടിലുള്ള ആളുകൾക്കെല്ലാം അറിയാം. ഈ നായ ഈ യജമാനോടൊപ്പം അനുയാത്ര ചെയ്തുകൊണ്ട് സ്റ്റേഷനിൽ കടന്നു വരുന്നു. ഈ യജമാനൻ സ്റ്റേഷനിൽ കയറുന്നു. അദ്ദേഹം പ്രൊഫസറാണ്, ഒരു യൂണിവേഴ്സിറ്റിയിൽ ജോലി ചെയ്യുന്നുണ്ട്. അദ്ദേഹം ജോലിക്ക് വേണ്ടി പോകുമ്പോ യജമാനനെ കാത്ത് ആ നായ അവിടെ ഉണ്ടാവും. തിരിച്ചു വരുമ്പോഴും 3:30 ഉച്ച കഴിഞ്ഞ് വരുന്ന സമയത്ത് ആ ട്രെയിനിൽ ആ യജമാനൻ ഇറങ്ങുമ്പോ ഈ നായ അവിടെ പ്രസന്റ് ആണ്. അവിടെ നിന്ന് പിന്നീട് ഒരുമിച്ചാണ് ഇവർ രണ്ടുപേരും തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത്. അപ്പോ ഒരു ദിവസം ഈ യജമാനനും ഈ നായയും ഒരുമിച്ച് യാത്ര ചെയ്ത് റെയിൽവേ സ്റ്റേഷനിൽ വന്നു. റെയിൽവേ സ്റ്റേഷനിൽ ഈ യജമാനൻ ഈ ട്രെയിനിൽ കയറി ഈ നായയ്ക്ക് ടാറ്റയൊക്കെ കൊടുത്ത് പോവുകയാണ്. യൂണിവേഴ്സിറ്റിയിൽ എത്തി അവിടെ ഒരു ക്ലാസ് എടുക്കുവാനായിട്ട് ഈ പ്രൊഫസർ ആരംഭിക്കുകയും പെട്ടെന്ന് അദ്ദേഹത്തിന് നെഞ്ചുവേദന വരികയും ഹൃദയസ്തംഭനം മൂലം കുഴഞ്ഞു വീണ് അദ്ദേഹം അവിടെ വെച്ച് മരണപ്പെടുകയും ചെയ്യുകയാണ്. ഇതൊന്നും അറിയാതെ ആ റെയിൽവേ സ്റ്റേഷനിൽ കാത്തു നിൽക്കുന്ന വിശ്വസ്തതയുടെ പര്യായം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന ആ ഒരു നായയുടെ ഒരു ചിത്രം അവിടെ ഉണ്ട്. ആ നായ അവിടെ നിൽക്കുകയാണ്. ഈ യജമാനൻ വരുന്ന ട്രെയിൻ ആ സമയത്ത് വീണ്ടും ഈ നായ അവിടെ വരുന്നുണ്ട്. യജമാനനെ നോക്കി അവസാനത്തെ ആളെത്തിയപ്പോഴും അവിടെ ആളില്ല എന്ന് മനസ്സിലാക്കി വേദനയോടെ അവിടെ രാത്രി വരെ നിൽക്കുന്ന ഈ എമ വെട്ടാതെ എങ്ങും പോകാതെ എങ്ങും ചലിക്കാതെ യജമാനൻ ഇപ്പൊ വന്നില്ലെങ്കിൽ അടുത്ത ട്രെയിനിൽ ഉണ്ടാവും അല്ലെങ്കിൽ അത് കഴിഞ്ഞുണ്ടാവും എന്ന് പ്രതീക്ഷയോടെ കാത്തിരുന്ന ആ നായ എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ ഈ നായ ആ സ്റ്റേഷനിൽ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇരിക്കുമായിരുന്നു. ഒരു 6 കഴിഞ്ഞ് 1 കഴിഞ്ഞിട്ടും ഈ നായയുടെ പ്രവൃത്തിക്ക് മാറ്റമില്ല. അപ്പൊ അവിടെ കൂടിയിരിക്കുന്ന ആളുകളെല്ലാം ഈ നായയെ ഒന്ന് കളിയാക്കണമെന്നും അല്ലെങ്കിൽ ഈ നായ ഓടിക്കണമെന്നും ഒക്കെ വിചാരിച്ച് കല്ലെടുത്തെറിയുകയും അതിനെ അടിക്കുകയും തല്ലുകയൊക്കെ ചെയ്തിട്ടും ഈ നായ അവിടെ നിന്ന് പോകാൻ കൂട്ടാക്കിയില്ല. പിന്നീട് ഈ നായ ഈ പ്രൊഫസറിന്റെ ഒരു സുഹൃത്ത് ആ വേറൊരു പ്രൊഫസർ ഈ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയപ്പോ ഈ നായയെ കല്ലുകൊണ്ട് എറിയുന്നതും അടിക്കുന്നതും ഒക്കെ കണ്ടപ്പോ ഈ നായയും ഈ പ്രൊഫസറും തമ്മിലുള്ള ഒരു ആഴമായ ബന്ധം അറിയാവുന്ന ഈ സുഹൃത്ത് ഈ നാട്ടുകാരോട് ഈ കാര്യങ്ങൾ അറിയിക്കുകയും അത് പത്രമാധ്യമങ്ങളിലൂടെ അത് പരസ്യപ്പെടുത്തുകയും ചെയ്യുകയാണ്. പിന്നീട് അത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വലിയ ഒരു വിശ്വസ്തതയുടെ അടയാളമായിട്ട് ഈ നായയെ അവര് വരച്ചു കാട്ടുകയാണ്. ജപ്പാൻ എന്ന് പറയുന്നിടത്ത് ആ സ്ഥലത്ത് ഈ ഹാച്ചിക്കോ എന്ന ആ നായയുടെ ഒരു പ്രതിമ ഇന്നും നമുക്ക് ആ റെയിൽവേ സ്റ്റേഷനിൽ കാണുവാനായിട്ട് സാധിക്കും. അതിന്റെ കുറിച്ച് ധാരാളം സിനിമകളും അതുപോലെയുള്ള കാര്യങ്ങളും ഒക്കെ ദിനം പ്രതി അവര് ചെയ്തുകൊണ്ടേയിരിക്കണം. ഞാൻ പറഞ്ഞു വന്നത് ദൈവത്തോട് വിശ്വസ്തത പുലർത്തിയ ഒരു വ്യക്തി 100% എന്ന് വേണമെങ്കിൽ 101% എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം 100% വിശ്വസ്തനായിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ യോഗ. അങ്ങനെ സമൃദ്ധിയിൽ ജീവിക്കുന്ന കാലത്ത് ഒരു ദിവസം സാത്താൻ ദൈവസന്നിധിയിൽ ചെല്ലുകയാണ്. യഹോവ സാത്താനോട് പറയുകയാണ്, നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചതിന് ഞാൻ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചിട്ട് വരുന്നു എന്ന് ഉത്തരം പറയുകയാണ്. അപ്പോ യഹോവ പറയുകയാണ്, എന്റെ ദാസനായ ഇയ്യോബിന്മേൽ നീ ദൃഷ്ടി വെച്ചുവോ? അവനെ പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും ഭൂമിയിൽ ആരും ഇല്ലല്ലോ എന്ന് അരുളി ചെയ്തു. അതിന് സാത്താനാ യഹോവയോട് പറയുകയാണ്, വെറുതെയോ ഇയ്യോബ് ദൈവഭക്തനായിരിക്കുന്നത്? നീ അവനും അവന്റെ വീടിനും അവനുള്ള സകലത്തിനും ചുറ്റും വേലി കെട്ടിയിട്ടില്ലയോ എന്ന് ചോദിക്കുകയാണ്. തൃക്കൈ നീട്ടി അവനുള്ളതൊക്കെയും ഒന്ന് തൊടുക, അവൻ നിന്നെ മുഖത്ത് നോക്കി ത്യജിച്ചു പറയും എന്ന് ഉത്തരം പറഞ്ഞു. ദൈവം സാത്താനോട് പറയുകയാണ്, എന്നാൽ ഒരു കാര്യം ചെയ്യുക, അവനുള്ളതൊക്കെ നിന്റെ കയ്യിൽ ഇരിക്കുന്നു, അവന്റെ മേൽ മാത്രം കയ്യേറ്റം ചെയ്യരുത് എന്ന് കൽപ്പിച്ചു. സാത്താൻ അവിടെ നിന്ന് പോവുകയാണ്. അപ്പോ സാത്താൻ പിന്നെ പോയിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്, സാത്താന്റെ പ്രവർത്തനം മൂലം ഇയോബിന്റെ ജീവിതം വളരെ ക്ലേശമായിട്ട് തീരുകയാണ്. ഇയോബ് 1:13-20 വരെയുള്ള വാക്യങ്ങളിലൊക്കെ അവന്റെ കഷ്ടതയുടെ ശരിയായ ഒരു ചിത്രം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മക്കളും തനിക്കുള്ള സകല സമ്പാദ്യങ്ങളും ഒക്കെ നഷ്ടപ്പെടുകയാണ്. അടുത്ത 2 പരിശോധിച്ചാൽ കഷ്ടതയുടെ മധ്യത്തിലെ ഇയോബിന്റെ സാക്ഷ്യം എന്തെന്ന് നമുക്ക് ശരിക്കും ഗ്രഹിക്കുവാനായിട്ട് സാധിക്കും. അത് ഇങ്ങനെ ഇയോബ് പറയുകയാണ്, നഗ്നനായി ഞാൻ എന്റെ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നു, നഗ്നനായി തന്നെ ഞാൻ മടങ്ങിപ്പോകും. അതായത് യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു. ഇതൊന്നിലും ഇയോബ് പാപം ചെയ്യുകയോ ദൈവത്തിന് ഭോഷത്വം ആരോപിക്കുകയോ ചെയ്തില്ല എന്ന് നമുക്ക് വേദപുസ്തകത്തിൽ ഇത് വരച്ചു ചേർക്കുകയാണ്. ഇതാ ഇയോബിന്റെ വാക്കുകളിൽ കൂടെ സാത്താന്റെ തന്ത്രം പൊളിയുന്നതിന്റെ ആദ്യ പടി നമുക്കിവിടെ ദർശിക്കുവാനായിട്ട് സാധിക്കും. അപ്പോ ഇതിലൊന്നിലും ദൈവത്തെ അവൻ തള്ളിപ്പറഞ്ഞില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമുക്ക് അറിയാം, അനേകം വ്യക്തികൾ ഇന്ന് ജീവിതത്തിന്റെ പ്രതിസന്ധികളിലൂടെ കടന്നു പോവുകയാണ്, പ്രതികൂലതയിലൂടെ കടന്നു പോവുകയാണ്. എന്റെ എനിക്കറിയാവുന്ന, ഞാൻ മുമ്പ് ശുശ്രൂഷയിൽ ആയിരുന്നപ്പോ അവിടെ ഒരു ഭവനത്തിലെ ഒരു ചേച്ചിയെ ഞാൻ കാണുവാനായിട്ട് പോയി. ആ ചേച്ചിക്ക് ഇപ്പോ 60 ഒക്കെ പ്രായമുണ്ട്. അപ്പൊ ആ ചേച്ചിക്ക് 2.5 കീഴ്പോട്ട് സ്വാധീനമില്ല, എഴുന്നേൽക്കുവാനായിട്ട് സാധിക്കുന്നില്ല. അപ്പൊ അവിടെ അങ്ങനെയുള്ള ഒരു രോഗിയായ ഒരു ആളെ കാണുവാനായിട്ടാണ് പോയത്. അപ്പൊ അവിടെ ചെന്നപ്പോ ആ ചേച്ചിയോട് സംസാരിക്കുന്ന കൂട്ടത്തിൽ ഇതിനെ കുറിച്ച് എന്ത് പറ്റി, അപ്പൊ ഞാൻ വിചാരിച്ചു കുറച്ചൊരു 1-3 വർഷം ആയതേ ഉള്ളു ഇങ്ങനത്തെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു അസുഖം വന്നത് എന്നുള്ളത്. പക്ഷെ ഈ ചേച്ചി പറയുകയാണ്, 21 ഈ ചേച്ചി നേഴ്സ് ആയിട്ട് ഹൈദരാബാദിൽ ജോലിക്ക് പോയി. ഹൈദരാബാദിൽ ജോലി കഴിഞ്ഞ് അതിനുശേഷം ആ ജോലിയുടെ ഇപ്പൊ വ്യാപൃത വളരെ ഊർജ്ജസ്വലതയായി ആരാധന കാര്യങ്ങളിലും ദേവാലയ കാര്യങ്ങളിലും ഒക്കെ വളരെ ഊർജ്ജസ്വലതയോടെ നടന്നിരിക്കുന്ന ഒരു പെൺകുട്ടി, കൊച്ചു പെൺകുട്ടി. 22-23 അവള് പിന്നീട് ബോംബെയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അവിടെ ഒരു ഹോസ്പിറ്റലിൽ, നല്ലൊരു ഹോസ്പിറ്റലിലേക്ക് മാറി. ആ നല്ല ഒരു ഉദ്യോഗ കേറ്റം അദ്ദേഹം ആ ചേച്ചി ആ സമയത്ത് വളരെ നല്ലതാണെന്ന് വിചാരിച്ച് അങ്ങോട്ടൊക്കെ പോയി. അവിടെ ചെന്ന് പെട്ടെന്ന് ഒരു ദിവസം ഈ ഇതുപോലെ വീടിന്റെ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോ ആ സ്റ്റെപ്പിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, തെന്നി ഒന്ന് താഴെ വീണു. അപ്പോ കാലിന് ഒരു ചെറിയ ഇത് ഫ്രാക്ചർ വന്നു. അപ്പൊ ഫ്രാക്ചർ അത് വന്നപ്പോ നടക്കാൻ കഴിയത്തില്ല. അപ്പോ ആളുകൾ താങ്ങിയെടുത്തുകൊണ്ട് ആശുപത്രിയിൽ പോയി. ആശുപത്രിയിൽ ചെന്ന് അവിടെ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. ഓപ്പറേഷന് വിധേയായി. അവിടെ ചെയ്തതെന്ന് പറയട്ടെ, ഓപ്പറേഷന് നമ്മുടെ മുതുക ഈ നടുവിന് കുത്തുന്ന, അതായത് ഈ മയക്കുവാനായിട്ട് കുത്തുന്ന ആ ഒരു ഇഞ്ചക്ഷൻ, അത് എന്തോ ഒരു മാറി വെയിലിലോ എന്തോ എവിടെയോ ഒന്ന് ഒരു ഒരു ചികിത്സ പിഴവ് എന്ന് വേണമെങ്കിൽ എന്തോ എന്താണ് എന്ന് നമുക്കറിയില്ല. പക്ഷെ അത് ആ ചേച്ചി പറയുമ്പോ വളരെ കണ്ണിൽ നിന്ന് വെള്ളം ധാരയായിട്ട് ഒഴുകുകയാണ്. ഈ അത് എടുത്തതിൽ പിന്നെ അതിലെന്തോ ഒരു അപാകതയുണ്ടായി. അത് പിന്നീട് അരയ്ക്ക് കീഴ്പോട്ട് ഈ ചേച്ചിക്ക് കാലിന് അരയ്ക്ക് താഴോട്ട് സ്വാധീനമില്ല. വെറും ഒരു പ്രയാസം, കാലൊടിഞ്ഞതിന് വേണ്ടി ഓപ്പറേഷൻ ചെയ്യുവാനായിട്ട് പോയതാണ്. അപ്പോ അതിനുശേഷം ഏകദേശം ഒരു 32 വർഷമായി ആ ചേച്ചി ഇപ്പോഴും കട്ടിലിൽ തന്നെ ഒരേ ഇരിപ്പാണ്. ഇപ്പോ ഞാൻ കാണുവാനായിട്ട് ചെന്നത് വളരെ പ്രത്യാശ, ഇതൊക്കെ കഥന കഥകളൊക്കെ വളരെ പ്രയാസത്തോടെ കേട്ടു. ആകെ ഷോക്കായി നിന്ന എന്നെ, വളരെ പ്രയാസപ്പെട്ടു നിന്ന എന്നെ പോലും ആ ചേച്ചി വളരെ ധൈര്യത്തോടെ പ്രത്യാശയോടെ ആശ്വസിപ്പിക്കുന്ന ഒരു അവസ്ഥയാണ് കാണുവാനായിട്ട് സാധിക്കും. പോട്ടെ, ഇതൊക്കെ ദൈവം തന്നതാണ്, ഞാൻ അതിനെ 2 നീട്ടി സ്വീകരിക്കുന്നു. ഇതുകൊണ്ട് എന്തെങ്കിലും എനിക്ക് ദൈവത്തിന് കൊടുക്കുവാനായിട്ടുണ്ട്. വളരെ ആ കട്ടിലിൽ ഇരുന്നുകൊണ്ട് തന്നെ ആ ഒരു ഭവനത്തിന്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് സ്വാധീനമില്ലാതെ ഓർക്കുന്ന തന്നെ നടക്കുവാനായിട്ട് കഴിയില്ല. എപ്പോഴും ഒരു ആള് കൂടെ ഇല്ലെങ്കിൽ പുള്ളി ആ ചേച്ചിക്ക് തന്റേതായിട്ടുള്ള ഒരു കാര്യങ്ങളും ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴും ഈ പ്രാർത്ഥനയെ കുറിച്ച് അതുപോലെ ദൈവവചനത്തിൽ ആശ്രയിക്കുന്നതിനെ കുറിച്ചൊക്കെ വളരെ ശ്രേഷ്ഠകരമായി വാചാലയായി സംസാരിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കുന്നു. അതോടൊപ്പം ചേച്ചി വളരെ സന്തോഷത്തിന്റെ ഒരു അനുഭവമാണ്. കഴിഞ്ഞ കോവിഡിന്റെ സമയത്ത് അതിന് ശേഷമുള്ള സമയങ്ങളിലാണ് ചെന്നത്, ഞാൻ ആ വീട്ടിലേക്ക് ചെന്നത്. അപ്പൊ ചേച്ചി പറയുകയാണ്, പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, എനിക്ക് ഇത്രയും കാലം എനിക്ക് ആരാധന കാണുവാൻ സംബന്ധിക്കുന്ന ഒരു ആഗ്രഹം ഉണ്ടെങ്കിലും അതിന് കഴിയുന്നില്ല, എന്റെ ഒരു ആഗ്രഹം അതിന് സാധിക്കുന്നില്ല. കാരണം ഇത് എനിക്ക് കാണാൻ അപ്രാപ്യമായിട്ടുള്ളൊരു സംഗതിയായി. പക്ഷേ കോവിഡ് വന്നപ്പോ എല്ലാ പള്ളികളും എന്റെ ദേവാലയവും ഓൺലൈൻ ആരാധന ആരംഭിച്ചു. ഓൺലൈനിലൂടെ ആരാധന കാണുവാനായിട്ട് എനിക്ക് സാധിച്ചു. അങ്ങനെ എല്ലാ ഞായറാഴ്ചയും മുടങ്ങാതെ എല്ലാ പ്രാർത്ഥനയിലും ആരാധനകളിലും എല്ലാം ഞാൻ സജീവമായി ഞാൻ പങ്കെടുക്കുന്നു ഉണ്ട് അച്ഛ എന്ന് പറഞ്ഞപ്പോ എനിക്ക് വളരെ ഒരു അതിശയവും വളരെ ഒരു സന്തോഷവും തോന്നി. കാരണം പ്രത്യേകിച്ച് കോവിഡിന്റെ ഒക്കെ പ്രയാസങ്ങൾ വന്നപ്പോൾ ഒരുപാട് പേർക്ക് ഒത്തിരി പ്രതിസന്ധി ഉണ്ടായിരുന്നപ്പോഴും ഇങ്ങനെ ചില ഗുണങ്ങൾ ഉണ്ടായി എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വളരെ പ്രത്യാശയോടെ ജീവിക്കുന്ന ഒരു വ്യക്തിയെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ആ വ്യക്തിയുടെ ജീവിതം മനസ്സിലാക്കി അതിനെ മുൻപോട്ട് പ്രതിസന്ധികളിലും പ്രയാസങ്ങളും ഒക്കെ വളരുമ്പോഴും നമ്മുടെയൊക്കെ കൊച്ചു കൊച്ചു ദുഃഖങ്ങൾ വളരെ കുഞ്ഞതാണ്, അതിനെ ഒരുപാട് പേര് പർവ്വതീകരിച്ചുകൊണ്ട് എനിക്ക് വളരെ പ്രയാസമാണ് കാൽവേദന കൈവേദന നടുവേദന എന്നൊക്കെ പറയുമ്പോഴും 30-32 വർഷക്കാലത്തോളം കട്ടിലിൽ ഇരുന്ന് എഴുന്നേൽക്കുവാൻ പോലും കഴിയാതെ പ്രയാസപ്പെടുന്ന ഒരു വ്യക്തിയെ കാണുമ്പോൾ ആ വ്യക്തി ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്ന ഒരു വലിയ സംഭവം കാണുമ്പോൾ ഏറെ അഭിമാനകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് എനിക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിൽ പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, ഇന്ത്യയുടെ ഏറ്റവും വലിയ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയ ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് എന്ന് പറയുന്ന ധനഞ്ജയ യശ്വന്ത് ചന്ദ്രചൂഡ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു ജീവചരിത്രം ദ വീക്ക് എന്ന് പറയുന്ന ആ ഒരു മാസികയിൽ ദി അൺടോൾഡ് സ്റ്റോറി ഓഫ് ധനഞ്ജയ ചന്ദ്രചൂഡ് എന്ന് പറഞ്ഞ ആ ഒരു വാർത്ത കാണുവാനായിട്ട് സാധിക്കുന്നത്. അതിനകത്ത് കൊടുത്തിരിക്കുന്നത് അതിനുശേഷം പിറ്റേ ദിവസത്തെ മനോരമ പത്രത്തിൽ ഒരു ബോക്സ് ന്യൂസ് ആയിട്ട് ആ വാർത്ത വരികയാണ്. അതായത് ഈ ചന്ദ്രചൂഡിന് ആദ്യമായിട്ട് ഒരു എക്സ്ക്ലൂസീവായിട്ട് അദ്ദേഹത്തിന്റെ ജീവിത ചരിത്രം ഉൾപ്പെടുത്തിയുള്ള ഒരു ഇന്റർവ്യൂ, അത് വളരെ എക്സ്ക്ലൂസീവായിട്ട് ദ വീക്കിന്റെ ഒരു ലേഖിക പോയി അത് എടുത്തിട്ടിരിക്കുകയാണ്. അത് പിറ്റേ ദിവസത്തെ മനോരമ പത്രത്തിൽ വരികയാണ്. തലക്കെട്ട് ഇങ്ങനെയാണ്, എനിക്ക് എന്റെ ജീവിതത്തിൽ പ്രാർത്ഥനയാണ് കരുത്ത് എന്നുള്ളത്. പ്രാർത്ഥനയാണ് എന്റെ ജീവിതത്തിൽ ഏറെ സഹായമായ പ്രാർത്ഥന എന്നും കരുത്താണ് എന്നുള്ളത്. കാരണം പിന്നീട് അവിടെ ഈ ജീവചരിത്രം പറയുകയാണ്, അദ്ദേഹത്തിന്റെ ചന്ദ്രചൂഡ് അദ്ദേഹത്തിന്റെ മുത്തച്ഛന്റെ കാലം മുതൽ, ഗ്രാൻഡ് ഫാദറിന്റെ കാലം മുതൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ വേരോടിയതാണ് ഈ നിയമ താല്പര്യം. അത് പുതുതലമുറയിലും അദ്ദേഹം കൊണ്ടുവരികയാണ്. ആദ്യ ഭാര്യ അർബുദം ബാധിച്ചാണ് മരിച്ചത്, അതായത് ക്യാൻസർ ബാധിച്ച് മരിക്കുകയാണ്. അഭിനവും ചിന്തനും എന്ന് പറയുന്ന രണ്ട് മക്കൾ, അവര് അറിയപ്പെടുന്ന രണ്ട് വക്കീലന്മാരാണ്, അഭിഭാഷകരാണ്. ചന്ദ്രചൂഡിന്റെ മുത്തച്ഛന്റെ കാലം മുതൽ അവർക്ക് ഒരു നിയമ താല്പര്യം ആ കുടുംബത്തിൽ മുഴുവനും ഉണ്ടായിരുന്നു. അതോടൊപ്പം ഈ ചന്ദ്രചൂഡിന്റെ സഹോദരിയും പഠിച്ചത് നിയമ ബിരുദമാണ് എന്ന് നമുക്ക് ആ വാർത്തയിലൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോ 1971 അദ്ദേഹത്തിന്റെ വിവാഹം കഴിഞ്ഞ് ഈ സഹോദരി USA ഇന്ത്യയിലേക്ക് കുടിയേറുന്നതായിട്ട് അവിടെ എഴുതുകയാണ്. ഈ കുട്ടിക്കാലം മുതൽ ഉള്ള ഒരു പ്രത്യേക സ്വഭാവം എന്ന് പറയുന്നത് ഈ ചന്ദ്രചൂഡിന് ഒറ്റയ്ക്കിരിക്കാനായിട്ടാണ് താല്പര്യം. 14 മൂത്ത ഒരു പെങ്ങൾ ഉണ്ടായിരുന്നു. ആ പെങ്ങളിനോട് പോലും മിണ്ടാതെ, സിസ്റ്ററിനോട് പോലും മിണ്ടാതെ ഒരു നാണുകുണിയായി മാറുന്നത് കണ്ടപ്പോ അധ്യാപകര് വീട്ടുകാരോട് പറയുകയാണ്, മകന് ഒരു നായ്ക്കുട്ടിയെ വാങ്ങി കൊടുക്കൂ കൂട്ടാകട്ടെ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അങ്ങനെ ഈ ഒറ്റയ്ക്കിരിക്കുന്ന ഈ ഒരു ചന്ദ്രചൂഡിന്റെ ഒരു ചിത്രം നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. പിന്നീട് നമ്മൾ കാണുന്നുണ്ട് ഈ 2008 അദ്ദേഹം രണ്ടാമത് ഒരു വിവാഹം ചെയ്യുകയാണ്. കൽപ്പന എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയെ വിവാഹം ചെയ്യുന്നു. അതോടൊപ്പം ഈ കൽപ്പനയും ഈ ചന്ദ്രചൂഡും പോകാത്ത ഒരു സ്ഥലവും ഇല്ല എന്ന് അദ്ദേഹം ആ ലേഖനത്തിൽ പറയുകയാണ്. ആ സമയത്ത് ഭിന്നശേഷിക്കാരായ നടക്കുവാൻ കഴിവില്ലാത്ത ഇതുപോലെ അരയ്ക്ക് താഴോട്ട് തളർന്ന രണ്ട് കുട്ടികൾ, ഒന്ന് പ്രിയങ്കയും മഹി, ഈ 2015 അവര് രണ്ടുപേരും ദത്തെടുക്കുകയാണ്. അവരുടെ മക്കളായിട്ട് അത് എടുക്കുകയാണ്. അലഹബാദ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ചന്ദ്രചൂഡ് അന്ന് ഉത്തരാഖണ്ഡിലെ ഒരു ഗ്രാമത്തിൽ ആർക്കും വേണ്ടാത്ത ഭിന്നശേഷിക്കാർക്ക് മാത്രമുള്ള ഒരു സ്കൂൾ ഇല്ലാതിരുന്ന സമയത്ത് അവിടെ ആരെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ട പ്രിയങ്കയും മഹിയയും ഏറ്റെടുത്ത് അവര് വളർത്തുകയാണ്. ഡൽഹിയില് സംസ്കൃതി എന്ന് പറയുന്ന സ്കൂളിലാണ് അവരിപ്പോ പഠിക്കുന്നത്. അപ്പോ അങ്ങനെ പ്രയാസത്തിലും പ്രതിസന്ധിയിലും കഴിയുന്ന ഒരു വ്യക്തിയെ കൂടെ ചേർക്കുവാനായിട്ടുള്ള ഒരു വലിയ ബോധ്യം, തന്റെ ജീവിതത്തിലും ഒരുപാട് പ്രതിസന്ധി വന്നു, പ്രയാസങ്ങൾ വരുന്നു, എല്ലെങ്കിലും ദൈവത്തെ ആരാധിക്കുകയും ആ പ്രാർത്ഥനയുടെ ശക്തിയെ മുറുകെ പിടിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് ഈ ചന്ദ്രചൂഡ് എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രധാനമുള്ള ഒരു വ്യക്തിയെ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ ഈ യോബിന്റെ ജീവിതത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന ഇതാണ്, ഉള്ളംകാൽ മുതൽ അവന്റെ നെറുക വരെ വളരെ പരുക്കൽ കൊണ്ട് പ്രയാസപ്പെടുകയാണ്. വളരെ കഷ്ടപ്പെടുന്ന ഒരു സമയമാണ്. അവനൊരു ഓട്ട് കഷ്ണം എടുക്കുകയാണ്, തന്നെത്താൻ ചുരണ്ടുകയാണ്, അവിടെ ചാരത്തിലിരിക്കുന്നതായിട്ട് നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. ആ സമയത്താണ് അദ്ദേഹത്തിന്റെ ഭാര്യ വരുന്നത്. പലപ്പോഴും ഇങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് കൂട്ടായി നമുക്ക് നല്ല ഉപദേശം നൽകുവാൻ തക്കവണ്ണം ഭാര്യ കാര്യമാര് കടന്നു വരാറുണ്ട്. അതുപോലെ അങ്ങനെ ഉള്ള കാര്യങ്ങളിൽ ഭാര്യമാരും ഭർത്താക്കന്മാരും പലപ്പോഴും പല കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാറൊക്കെ ഉണ്ട്. അപ്പോ അങ്ങനെ ഇങ്ങനെ തന്റെ ഭർത്താവ് പ്രയാസപ്പെടുന്നു, പ്രതിസന്ധിയിൽ ഇരിക്കുന്നു എല്ലാം കണ്ടപ്പോ ആ പ്രതിസന്ധി ഒന്ന് മാറുവാനായിട്ട് ഭാര്യ അടുക്കൽ വന്ന് പറയുകയാണ്, ഇനിയും എന്തിനാണ് ഈ ദൈവത്തോടുള്ള ഭക്തി മുറുകെ പിടിച്ചിരിക്കുന്നത്, ദൈവത്തെ തെജിച്ച് കളഞ്ഞിട്ട് തനിക്ക് മരിച്ചുകൂടെ എന്ന് ഉള്ള ഒരു ചോദ്യമാണ് ചോദിക്കുന്നത്. ദൈവത്തെ തെജിച്ച് കളഞ്ഞിട്ട് പോയി മരിച്ചു കളയുക എന്ന് വളരെ ശക്തമായിട്ട് ഭാര്യ പറയുകയാണ്. അപ്പൊ ഇയോൺ പറയുകയാണ്, ഒരു പൊട്ടി സംസാരിക്കുന്നത് പോലെ നീ സംസാരിക്കുന്നു, നാം ദൈവത്തിന്റെ കയ്യിൽ നിന്ന് നന്മ കൈക്കൊള്ളുന്നു, പിന്നെയും കൈക്കൊള്ളരുതോ എന്ന്. ദൈവത്തിന്റെ കയ്യിൽ നിന്ന് നമ്മൾ എല്ലാവരും നന്മ കൈക്കൊണ്ടിട്ടുണ്ട്, അതുകൊണ്ട് തിന്മയും കൈക്കൊള്ളരുതോ. ഇത് ഇയ്യോബിന്റെ ജീവിതത്തിൽ സംഭവിച്ച വലിയ ഒരു പാഠമാണ്. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് അനുഗ്രഹങ്ങൾ ധാരാളമായിട്ട് ലഭിച്ചിട്ടുണ്ട്. തീർച്ചയാണ് സാക്ഷ്യം പറയണമെന്ന് ഒന്ന് നമ്മളോട് പറഞ്ഞാൽ ധാരാളം അനവധിയായ അനുഗ്രഹങ്ങൾ ലഭിച്ചതിനുള്ള സാക്ഷ്യം നമുക്ക് പറയുവാനായിട്ടുണ്ട്. അനേക കാര്യങ്ങൾ നമുക്ക് പറയുവാനായിട്ടുണ്ട്. നമ്മുടെ വാചപൗരാത വാചാലനായി ദൈവത്തെ കുറിച്ച് നമുക്ക് സംസാരിക്കാനായിട്ട് സാധിക്കും. പക്ഷേ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പോലും നമ്മുടെ ജീവിതത്തിൽ വലിയൊരു പ്രതിസന്ധി ഘട്ടം വരികയാണ്, ഒരു രോഗത്തിന്റെ അവസ്ഥ വരികയാണ്, ഒരു പ്രയാസഘട്ടം വരുമ്പോ നമ്മള് പലപ്പോഴും മനസ്സും അടുത്തുപോയി അയ്യോ എന്റെ ജീവിതത്തിൽ ദൈവം എനിക്ക് ഇങ്ങനെ ഒരു കഠിന സമയം തന്നു, കഠിന കാലം തന്നു എന്ന് പറഞ്ഞ് പലപ്പോഴും വേദനിക്കുകയും അതുപോലെ പ്രയാസപ്പെടുകയും ദൈവത്തെ വെറുക്കുകയും എന്തുകൊണ്ട് ദൈവം മൗനമായിരിക്കുന്നു എന്ന് പോലും ചോദിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ട്. പണ്ട് നമ്മുടെ റീസായിൽ ഇതുപോലെ വലിയ വെള്ളപ്പൊക്കവും അതുപോലെ വലിയ ക്ഷാമവും ഒക്കെ വന്നപ്പോ അവിടെ വലിയ ഭൂകമ്പവും കെടുതികളും ഒക്കെ വന്ന സമയത്ത് ഉസ്താത്യസിനി പണ്ട് മിഷൻ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അവിടെ പോയി ഗ്രാമങ്ങൾ ഏറ്റെടുത്ത് അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ മിഷൻ പ്രവർത്തനങ്ങൾ ചെയ്യുവാനായിട്ട് അദ്ദേഹം തുനിഞ്ഞിറങ്ങിയതായിട്ട് പത്രമാധ്യമങ്ങളിലും അതുപോലെ നമുക്കൊക്കെ അറിവുള്ള കാര്യമാണ്. ആ സമയത്ത് ഒരു ട്രെയിൻ പോയ ഒരു ട്രെയിനിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന കുറെ അധികം ആളുകളുണ്ട്. അപ്പൊ അങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് ഭൂകമ്പം ഉള്ള ഒരു സ്ഥലത്തേക്ക് വരികയും ആ ട്രെയിൻ പെട്ടെന്ന് തടസ്സപ്പെടുകയും യാത്ര തടസ്സപ്പെടുകയും അത് അവിടെ നിൽക്കുകയും ചെയ്യുന്നു. നമുക്കറിയാം ഈ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഈ വിജനമായിട്ടുള്ള സ്ഥലത്ത് വരുമ്പോൾ അവിടെ കടയില്ല, അവിടെ സ്റ്റേഷനുകളില്ല, സൗകര്യങ്ങളില്ല. ഒരു ദിവസം മുഴുവൻ ആ ട്രെയിൻ അവിടെ സ്റ്റക്കായിട്ട് നിൽക്കുമ്പോൾ നമുക്കറിയാം അതിലുണ്ടാകുന്ന വലിയ പ്രയാസം നമുക്കറിയാം. കാരണം നമ്മളതിലൊന്നും ആഹാര സാധനങ്ങളില്ല, വെള്ളം നമുക്ക് കുടിക്കാൻ കഴിയുന്നില്ല, അങ്ങനെയൊക്കെ ഉള്ളൊരു അവസ്ഥ അവിടെ ഉണ്ടാവുകയാണ്. അപ്പോ അതിനകത്ത് നിന്ന് ഒരു വൈദികൻ, ഒരു കത്തോലിക്ക വൈദികൻ പുറത്തേക്ക് ചാടി ഇറങ്ങി ഈ ദൈവം എന്തുകൊണ്ട് മൗനമായിരിക്കുന്നു എന്ന് ചോദിക്കുന്ന ആ ഒരു വാർത്ത പിറ്റേ ദിവസത്തെ തലക്കെട്ടായിട്ട് ആ പത്രങ്ങൾ രേഖപ്പെടുത്തുന്നത് ആ നമുക്ക് അന്നത്തെ പത്രമാധ്യമങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോ അങ്ങനെ നമ്മൾ ദൈവത്തെ നമ്മൾ പലപ്പോഴും മൗനമായിരിക്കുന്നു, ദൈവം പ്രവർത്തിക്കുന്നില്ല, ദൈവം ശാന്തമായിരിക്കുന്നു നമുക്ക് എന്ന് പറയുന്ന ഒരു പ്രയാസവും പരിവേദനവും ഒക്കെ നമ്മളിൽ നിന്ന് പലപ്പോഴും ഉണ്ടാവാറുണ്ട്. ഇയോബിന്റെ ജീവിതം ഇവിടെ വ്യത്യസ്തമാണ്. ഇയോബ് പരിതപിക്കുന്നില്ല, വേദനിക്കുന്നില്ല. ദൈവത്തിൽ നിന്ന് നന്മ തന്നിട്ടുണ്ട്, ദൈവത്തിൽ നിന്ന് തിന്മ കൈക്കൊള്ളുവാൻ നമുക്ക് എന്റെ അമാന്തം എന്ന് ചോദിക്കുന്ന യോബിന്റെ ചിത്രം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. യോബിൽ നിന്ന് അല്ലെങ്കിൽ യോബിൽ നിന്ന് പഠിക്കുന്ന ഈ ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് യോബ് പറയുന്നത്, ഞാൻ നിന്നെ കുറിച്ചൊരു കേൾവി മാത്രമേ കണ്ടിരുന്നുള്ളൂ, ഇപ്പോൾ ഞാൻ എന്റെ കണ്ണാൽ ഞാൻ കാണുന്നു എന്നുള്ളത്. ഭാരങ്ങളും പ്രയാസങ്ങളുടെയും മധ്യത്തിലൊക്കെ ദൈവത്തെ കാണുവാനായിട്ട് സാധിക്കും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം യോബിന്റെ ജീവിതമാണ്. ദൈവത്തിന്റെ മഹത്വം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും എന്നുള്ളത്. ലാസറിന്റെ മരണ സമയത്ത് ലാസർ മരിക്കുവാനായിട്ട് പോകുന്നുവെന്ന് ശിഷ്യന്മാര് പറയുമ്പോൾ കർത്താവ് പറയുന്നുണ്ട്, അവന്റെ അടുക്കിലേക്ക് നമുക്ക് പിന്നെ പോകാം എന്നുള്ളത്. അവൻ കുഴപ്പമില്ല, പ്രയാസമൊന്നും ഇല്ല എന്നുള്ളത്. പക്ഷെ അവൻ മരിച്ചു. മരിച്ചു കഴിഞ്ഞ് നാലാം ദിവസമാണ് പിന്നീട് തിരികെ വരുന്നത്, കർത്താവ് ബഥാന്യയിലേക്ക് വരുന്നത്. അപ്പോഴേക്കും സഹോദരിമാരിൽ ഒരാൾ ഓടി വന്നിട്ട് പറയുകയാണ് കർത്താവേ, നിന്റെ സഹോദരൻ മരിച്ചുപോയി എന്നുള്ളത്. നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇതൊന്നും സംഭവിക്കുകയില്ല. അപ്പോ കർത്താവ് നമ്മുടെ മുമ്പിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഭയമില്ല, നമുക്ക് പ്രയാസമില്ല, നമുക്ക് പ്രതിസന്ധി ഇല്ല എന്നുള്ള ഒരു വലിയ വസ്തുത നമുക്ക് തന്നെ ഒരു ബോധ്യമുള്ളതാണ്. പക്ഷേ കർത്താവ് എന്റെ കൂടെ ഇല്ല, പ്രയാസം വരുമ്പോ നമുക്ക് കർത്താവ് കൂടെ ഇല്ല എന്നുള്ളത് ഈ മാർത്തയെ പോലെ നമ്മൾ പരിതപിക്കുന്ന ഒരു അവസ്ഥയാണ്. പ്രതിസന്ധി വരുമ്പോ നമ്മൾ പറയും എന്റെ കൂടെ എന്റെ കർത്താവ് ഇല്ല എന്നുള്ളത്. പക്ഷേ യഥാർത്ഥത്തിൽ കർത്താവ് ഇവരോടൊപ്പം ഉണ്ടായിരുന്നു. കർത്താവിന്റെ മനസ്സ് ഇവരോടൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളത് കർത്താവ് ഇവര് മറന്നുപോകുന്ന ഒരു കാര്യമാണ്. ശരീരം അവിടെ അന്ന് അവിടെ ഉണ്ടായിരുന്നില്ല എങ്കിലും മനസ്സുകൊണ്ട് ഇവരോടൊപ്പം കർത്താവ് ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ കർത്താവ് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോ അവിടെ കർത്താവ് പറയുകയാണ്, നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും എന്നുള്ളത്. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. അപ്പൊ നമ്മളോട് ചോദിക്കുകയാണ്, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നാം ഒരു വിശ്വാസിയാണോ അതോ അവിശ്വാസിയാണോ? വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. അങ്ങനെയെങ്കിൽ ദൈവത്തെ കാണുവാനായിട്ട് നമുക്ക് സാധിക്കും. തീർച്ചയാണ് മോശ ദൈവത്തെ കാണുവാന്ന് ആഗ്രഹത്തോടുകൂടി ചീനായി മലയിലേക്ക് കയറുകയാണ്. മലയിലേക്ക് പ്രയാസത്തിലും പ്രതിസന്ധിയിലും കള്ളും മുള്ളും മുള്ളും നിറഞ്ഞ പാതയിലൂടെ കയറി കയറി ദൈവത്തെ കാണുവാനായിട്ടാണ് അവിടെ ചെന്നത്. ദൈവത്തെ ആരാണ് എന്ന് ചോദിക്കുന്നുണ്ട്. നീ ആരാണ്? ഹു ആർ യു? അയാം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ദൈവം അവന്റെ മുമ്പിൽ നിൽക്കുകയാണ്. ഞാനാകുന്നവൻ ഞാനാകുന്നു എന്നുള്ളത്. പിന്നീട് നമ്മൾ കാണുന്നുണ്ട്, മോശ കയറിപ്പോയതുപോലെയല്ല, അവന്റെ മുഖം തേജസ്സോടുകൂടിയാണ് കടന്നു വരുന്നത്. ആളുകൾക്ക്, അതായത് താഴെ നിന്ന യോശുവായിക്കും അഹറോനും അതുപോലെ മറ്റുള്ളവർക്കും ഒന്നും മോശയുടെ മുഖത്തെ നോക്കുവാൻ കഴിയുന്നില്ല. കാരണം തലേ ദിവസം വരെ, കുറച്ചു നാൾ വരെ മുമ്പ് വരെ മോശയെ വളരെ അടുത്ത് ഇടപഴകുകയും അവന്റെ മുഖത്തെ കറുത്ത പാടുകളും അതുപോലെ കുരുക്കളും ഒക്കെ കണ്ടുപോയ വ്യക്തി ഇപ്പൊ തിരിച്ചു വന്നപ്പോ വളരെ തേജസ്സോടെ, വളരെ സൂര്യനെ പോലെ വിളങ്ങുന്ന ഒരു മുഖമായിട്ട് നിൽക്കുകയാണ്. അപ്പോ അവര് കൂടെ നിന്നവരെല്ലാവരും ഇത് മുഖം മറയ്ക്കുമ്പോ മോശ തന്റെ തലയിൽ ഇട്ടിരുന്ന തുണി തുണി കൊണ്ട് മുഖം മറയ്ക്കുകയാണ്. അതുകൊണ്ടാണ് പിതാക്കന്മാരെ നമുക്ക് വരച്ചു കാട്ടുന്നത്. നമ്മുടെ വിശുദ്ധ കുർബാനയിൽ പിതാക്കന്മാര് ശീലമുടി ഇടുന്നതിന്റെ ഒരു അടയാളം എന്നുള്ളതിനെ കുറിച്ചൊക്കെ, അതിനെ കുറിച്ചുള്ള വേദ പുസ്തക വ്യാഖ്യാനം എന്നൊക്കെ വേണമെങ്കിൽ നമുക്കത് പറയുവാനായിട്ട് സാധിക്കും. അവന്റെ മുഖം സൂര്യനെ പോലെ തിളങ്ങി എന്നുള്ളത്. അപ്പൊ ദൈവത്തെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ മുഖം ഏറെ പ്രകാശിതമായി തീരുമെന്നുള്ളതിനെ ഇവിടെ യോബിന്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, ദൈവത്തെ കാണണമെന്നുള്ള ഒരു ആഗ്രഹത്തോടുകൂടി ജീവിക്കുന്ന നാം ഓരോരുത്തരും, ദൈവത്തെ അടുത്തറിയണമെന്ന് ആഗ്രഹിക്കുന്ന വിശ്വാസിയായിട്ട് ജീവിക്കണമെന്ന് അറിയുന്ന നാം ഓരോരുത്തരുടെയും ജീവിതവും മുഖവും എല്ലാം സൂര്യനെ പോലെ തിളങ്ങുന്ന ഒരനുഭവം, ദൈവത്തെ കാണുമ്പോൾ സൂര്യനെ പോലെ തിളങ്ങുന്ന ഒരനുഭവം, അത് കർത്താവിനെ കണ്ടു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളില്ല, പ്രയാസങ്ങളില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അത് നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ടാണ് ഈ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ വായിക്കുന്നുണ്ടല്ലോ ക്രിസ്തുമസ് എന്നുള്ളത്, ഇമ്മാനുവേലായ ദൈവം കൂടെയുണ്ട്, ദൈവം നമ്മോട് കൂടെയുണ്ട്. അതൊരു വലിയ വിശ്വാസമാണ്. പ്രതിസന്ധികളുടെ കാലത്ത്, പ്രയാസങ്ങളുടെ കാലത്ത് പലപ്പോഴും പല ആളുകളും നമ്മളെ ചേർത്ത് പിടിക്കുകയും ചേർത്ത് പിടിക്കാനില്ലാതിരിക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് വിഷമിക്കാറുണ്ട്, പ്രയാസപ്പെടാറുണ്ട്. കണ്ണ് നിറഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ചില്ലേ? പ്രാർത്ഥനയോടെ തിരുവചനം നമ്മൾ തുറന്നില്ലേ? കണ്ണ് നിറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോ നിങ്ങളുടെ അരികിൽ ഒരു ദൈവത്തെ നിങ്ങൾ കണ്ടില്ലേ? എന്റെ കുഞ്ഞെ എന്തിനാ നീ ഭയപ്പെടുന്നത്, ഞാനുണ്ടല്ലോ 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 എന്ന് ആ ശബ്ദം കേൾക്കുവാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. നിങ്ങളിൽ പലരും പിടിച്ചു നിന്നത് ഈ ഘട്ടത്തിൽ എല്ലാവരും കൈവിട്ട സമയത്ത് ദൈവം കൂടെ ഉണ്ട് എന്നുള്ള ഒരു വലിയ വലിയ ഒരു ശക്തി കൊണ്ടല്ലേ, ഒരു ധൈര്യം കൊണ്ടല്ലേ പ്രാർത്ഥനയോടെ തിരുവചന പുസ്തകം ഏറെ വിഷമിക്കുന്ന സമയത്ത് നിങ്ങൾ തുറന്നപ്പോഴും ആ തിരുവചനത്തിൽ ദൈവത്തെ നിങ്ങൾ കണ്ടില്ലേ? പ്രിയമുള്ളവരെ, ദൈവം നിങ്ങളോട് സംസാരിക്കുന്നത് നിങ്ങൾ കേട്ടില്ലേ? നിങ്ങളുടെ കാതുകളിൽ മുഴങ്ങി കേൾക്കുന്നില്ലേ? ആരൊക്കെ കൈവിടട്ടെ, ദൈവം കൂടെ ഉണ്ട് എന്നുള്ള ആ ഒരു വലിയ ബോധ്യം നമുക്ക് ഉണ്ടാവണം. ഇയ്യോബിന്റെ പുസ്തകം നാം വായിക്കുമ്പോൾ നാം കരഞ്ഞു പോകും. പലപ്പോഴും ശാരീരികമായി മാനസികമായി തകർന്ന ഒരു മനുഷ്യന്റെ കഥന കഥ അതിനകത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒറ്റപ്പെട്ടു പോയ ഒരു മനുഷ്യന്റെ ഒരു ആത്മനമ്പരമാണ്. ജീവിതത്തിന്റെ ദുരന്തങ്ങളെ എത്ര കരുത്തോടെയാണ് അയാൾ നേരിടുന്നത് എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. പക്ഷേ അത് അയാളുടെ മൂന്ന് സ്നേഹിതന്മാർ വരുന്നുണ്ട്. അയാളെ മനസ്സിലാക്കാതെ വന്നപ്പോൾ അയാൾ തകർന്നു പോവുകയാണ്. ആരുമില്ല. അപ്പോഴോ ഇയ്യോബ് പറയുന്നത്, ദൈവമേ എന്റെ വിഷമം നോക്കിയാൽ കടൽ കരയിലെ മണൽ പോലെയാണ്, നിങ്ങൾ ഒന്ന് മിണ്ടാതിരിക്കെ, ഞാൻ പറയുന്നത് ഒന്ന് കേൾക്ക്. അങ്ങനെ പറയുമ്പോൾ കേൾക്കാൻ പോലും ആരുമില്ലല്ലോ എന്ന് വിഷമിക്കുന്ന ഇയ്യോബിനെ നമ്മൾ കാണുവാനായിട്ട് സാധിക്കും. ഒടുവിൽ ഏതാനും എന്താണ് നമ്മൾ കാണുന്നത്? ആരും ഇയ്യോബിനോടൊപ്പമില്ല, പക്ഷെ ഒരാളുണ്ട്, ദൈവം അയാളോടൊപ്പമുണ്ട്. ആ വേദനയുടെ നടുവിൽ, പ്രയാസങ്ങളുടെ നടുവിൽ, അതുകൊണ്ടാണ് ഇയ്യോബിന്റെ പുസ്തകം പറയുക, നിന്നെ പറ്റി ഒരു കേൾവിയെ കേട്ടുള്ളൂ, ഇപ്പോ ഞാൻ എന്റെ കണ്ണാൽ കാണുന്നു. നിങ്ങളോട് പറയുക, നിങ്ങളുടെ ജീവിതത്തിലെ സന്തോഷത്തിന്റെ സമയങ്ങളിൽ നിങ്ങൾ ദൈവത്തെ സ്തുതിച്ചു കാണും, സ്തോത്രം അർപ്പിച്ചു കാണും, പക്ഷെ വേദനയുടെ സമയങ്ങളിലാണ്, ഒറ്റപ്പെടലിന്റെ സമയത്താണ്, ആരുമില്ലാതിരുന്ന സമയത്താണ് ദൈവത്തെ നിങ്ങൾ കണ്ട് കൺകുളിർക്ക് കാണുന്നത്. ശരിക്കും നിങ്ങൾ ദൈവത്തെ കണ്ടിട്ടുണ്ട്. ശരിക്കും നാം ഓരോരുത്തരും ദൈവത്തെ കണ്ടിട്ടുണ്ട്. ആ ദൈവത്തെ തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം. യോബിന്റെ ജീവിതം നമ്മുടെ ജീവിതത്തിൽ നൽകുന്നതും ഇതുപോലെ ഉള്ള ഒരു അനുഭവമാണ്. യോബ് നമുക്ക് നൽകുന്ന പാഠം ഇത് തന്നെയാണ്. ഭാരങ്ങളും പ്രയാസങ്ങളും ഏറി വരുമ്പോൾ ദൈവത്തെ ദൈവസന്നിധിയിൽ നമ്മുടെ ഈ പ്രയാസങ്ങളെല്ലാം സമർപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? വിനയമായിട്ട് നമ്മളൊന്ന് ചിന്തിക്കുക. ആ കുറവുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ നാം ആഗ്രഹിക്കുന്ന നന്മകളൊന്നും ലഭിക്കാതെ പോകുന്നത് എന്നുള്ളത് നാം തിരിച്ചറിയണം. പ്രിയമുള്ളവരെ, സ്നേഹിതർക്ക് വേണ്ടി യോബ് പ്രാർത്ഥിച്ചപ്പോ ദൈവം യോബിനെ യഥാസ്ഥാനപ്പെടുത്തുന്നുണ്ട്. യോബിന് വേണ്ടി അവരൊന്നും പ്രാർത്ഥിച്ചില്ല. എന്റെ ജീവിതം, എന്റെ ദൈവത്തെ എന്റെ രോഗം മാറണമെന്ന് പ്രാർത്ഥിച്ചില്ല, എന്റെ പ്രയാസം മാറണമെന്ന് പ്രാർത്ഥിച്ചില്ല, എനിക്ക് മക്കളെ തരണമെന്ന് പ്രാർത്ഥിച്ചില്ല, എനിക്ക് അനുഗ്രഹങ്ങൾ ഉണ്ടാവണമെന്ന് പ്രാർത്ഥിച്ചില്ല. അത് നമ്മൾ കാണുന്നുണ്ട്. പൗലോസ് അപ്പോസ്തലൻ അവിടെ പറയുന്നുണ്ട്, ഞാൻ എന്റെ ജീവിതത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു എന്നുള്ളത്, എന്റെ ജീവിതത്തിൽ ഞാൻ അഹങ്കരിച്ചു പോകാതിരിക്കാൻ ഒരു ശൂലം തന്നിരിക്കുന്നു എന്നുള്ള പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. അപ്പോ അവിടെ പറയുമ്പോൾ കർത്താവിന്റെ അടുക്കൽ ഒരു പ്രാർത്ഥനയോടെ പറയുന്ന ഒരു സമയത്ത് പറയുന്നുണ്ട്, അതായത് എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് അവിടെ പറയുന്നുണ്ട്. അതുപോലെ ഇയ്യോബിന്റെ ജീവിതത്തിൽ ഇയ്യോബ് പ്രാർത്ഥിച്ചപ്പോ ഇയ്യോബിന്റെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളെ ലഭിക്കുന്നുണ്ട്. സ്നേഹിതർക്ക് വേണ്ടി യോഗ പ്രാർത്ഥിച്ചപ്പോ ദൈവം ഇയ്യോബിനെ യഥാസ്ഥാനപ്പെടുത്തുന്നുണ്ട്. കഷ്ടതയിൽ കൂടി മാത്രമേ നമുക്ക് ദൈവത്തെ കാണുവാനായിട്ട് സാധിക്കുന്നുള്ളൂ. കഷ്ടതയിൽ കൂടി, പ്രയാസങ്ങളിൽ കൂടി മാത്രമേ അവനിൽ നിന്ന് കൃപകൾ അനുഭവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുള്ളൂ. റോമാലേഖനം 8:28 വാക്യത്തിൽ പറയുന്നുണ്ട്, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്നുള്ളത്. അതുകൊണ്ട് നാം ഇത് മനസ്സിലാക്കണം. പ്രിയമുള്ളവരെ, കഷ്ടത ദൈവം നമുക്ക് തരുമ്പോൾ നമ്മൾ സന്തോഷിക്കണം. അതിൽ കൂടി നമുക്ക് ദൈവത്തെ കാണാം എന്നുള്ള ആ ഒരു വലിയ ബോധ്യത്തോടുകൂടി ഈ തിരുവചന ചിന്തകൾ നിങ്ങൾക്ക് ഏവർക്കും അനുഗ്രഹദായകമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒറ്റപ്പെടലും വേദനകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉള്ള സമയം ആരും നിങ്ങളുടെ കൂടെ വന്നില്ല, ആരും എന്റെ കൂടെ വന്നില്ല. പലരും അവഗണിക്കും. ആത്മീയ സമൂഹം നിനക്ക് ബലം തരേണ്ടവർ പോലും നിന്നെ ഒരു പക്ഷേ നോക്കി കുറ്റപ്പെടുത്തുകയോ പരിഹസിക്കുകയോ ചെയ്യും എന്നുള്ളത് നമ്മൾ ബോധ്യപ്പെടണം. വിഷമിക്കേണ്ട കുഞ്ഞെ, ഞാൻ കൂടെ ഉണ്ട്, നിന്റെ കുറവുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ തിരുവചന ചിന്തകൾ നമ്മുടെ ജീവിതത്തെ ദീപ്തമാക്കട്ടെ. ദൈവത്തോടടുക്കുവാനും ദൈവത്തിന്റെ സ്പർശനത്താൽ കൂടുതൽ ജീവിതത്തെ ധന്യമാക്കുവാനും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി ഈ തിരുവചനം കേട്ട, ശ്രദ്ധയോടെ കേട്ട, ക്ഷമയോടെ കേട്ടിരുന്ന നിങ്ങൾ ഓരോരുത്തരെയും ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ. എനിക്കിങ്ങനെ ഒരു അവസരം തന്ന പ്രിയപ്പെട്ട സാലി കൊച്ചമ്മയോടും തമ്പാനച്ഛനോടും രാജേഷ് അച്ഛനോടും അഭിമന്യ തിരുമനച്ചനോടുമുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും
വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.
അഭിമന്യത്തിരുമേനി വന്ന വൈദിക സഹോദരങ്ങളെ, പ്രഭാത സന്ദേശം ബഹുമാനപ്പെട്ട ലിജോ മാത്യുവേശനിൽ നിന്നും നമ്മൾ കേട്ടുകഴിഞ്ഞു. വളരെ ഭംഗിയായി ഒരു പുസ്തകത്തിന്റെ വിവരണങ്ങളെ നമുക്ക് പരിചയപ്പെടുത്തുവാൻ അച്ഛൻ ആദ്യോടന്തം സശ്രദ്ധം ശ്രദ്ധിച്ചു എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്. ധാരാളം ദൃഷ്ടാന്തങ്ങളും വായനയുടെ പരപ്പിൽ നിന്ന് ലഭിച്ച അറിവുകളുമൊക്കെ കൂട്ടിച്ചേർത്താണ് ഈ വിഷയത്തെ പ്രിയപ്പെട്ട അച്ഛൻ നമ്മളോട് പ്രതിപാദിച്ചത്. ഇത് ക്രൈസ്തവ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ് ഇയോബിന്റെ പുസ്തകത്തിലൂടെ യഥാർത്ഥത്തിൽ നമ്മൾ പഠിക്കുന്നത്. ബൈബിളിലെ എസ്തേറിന്റെ പുസ്തകത്തോടുകൂടി ചരിത്ര പുസ്തകങ്ങളൊക്കെ അവസാനിച്ച് കാവ്യഗ്രന്ഥങ്ങൾ ആരംഭിക്കുമ്പോൾ അതിൽ ആദ്യം കാണുന്ന പുസ്തകമാണ് ഇയോബ്. അതിൽ യഥാർത്ഥമായ വിശ്വാസത്തിന്റെ അർത്ഥവും ദൈവത്തിന്റെ പരമാധികാരവും വെളിപ്പെടുത്തുവാൻ ഇതുപോലെ മറ്റൊരു ഗ്രന്ഥം വേദപുസ്തകത്തിൽ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ആ ചുരുക്കമായിരിക്കും എന്നാണ് എന്റെ വിജ്ഞാനം, എന്റെ എളിയ വിജ്ഞാനം. ഒപ്പം വേദപുസ്തകത്തിൽ എഴുതപ്പെട്ട ആദ്യ പുസ്തകങ്ങളുടെ പദവിയും ഇയോബിന്റെ പുസ്തകത്തിന് തന്നെയാണ്. ഇയോബിന്റെ പീഡനങ്ങൾ അതിന്റെ ആദ്യ ഭാഗത്തും സ്നേഹിതന്മാരുമായുള്ള സംവാദം പിന്നീടും ലഭിക്കുന്ന വിടുതലും ഇതിൽ പ്രതിപാദിക്കുമ്പോൾ മുഖാമുഖം ദൈവത്തോട് സംസർഗം ചെയ്യുന്ന ഒരു അർത്ഥത്തിലാണ് 42 അധ്യായം ആരംഭിക്കുന്നത് തന്നെ. ഇയോബ് യഹോവയോട് ഉത്തരം പറഞ്ഞത്, അതുവരെ യഹോവ നിരന്തരമായി ഇയോബിനോട് സംസാരിക്കുമ്പോൾ ഇയോബ് തിരികെ പറയുകയാണ്, വാട്ട് ഐ ഹാവ് കൺവിൻസ്ഡ് ത്രൂ മൈ എക്സ്പീരിയൻസ്. ജീവിതത്തിൽ അനുഭവിച്ചതൊക്കെ കൃത്യമായി പരിചയപ്പെടുത്തുമ്പോൾ നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു, നിനക്ക് സകലതും കഴിയുമെന്നും ഞാൻ അറിയുന്നു, ഇങ്ങനെ പറഞ്ഞിട്ടാണ് പറയുന്നത്. ഞാൻ കേട്ടിട്ട് മാത്രമേ ഉള്ളൂ, ഞാനിത് എന്റെ കണ്ണാൽ കാണുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇത്രയും ക്ഷമയോടെ ഒന്നും ഒരു കാര്യത്തെയും അനുഭവിക്കുവാൻ നമ്മൾ തയ്യാറാകാത്ത ഒരു കാലഘട്ടത്തിൽ പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് പ്രതികരിക്കുകയും ഇമ്മീഡിയറ്റ് ആയിട്ട് മുഖം കൊണ്ടും വാക്കുകൊണ്ടും ഒക്കെ പ്രതികരിക്കുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിലെ മനുഷ്യ സമ്പ്രദായത്തിൽ കാലഘട്ടങ്ങളിലൂടെ അല്ലെങ്കിൽ വർഷങ്ങളിലൂടെ ഉരുത്തിരിഞ്ഞ ഒരു ജീവിത വിശ്വാസത്തിന്റെ പൊരുളാണ് ഇയോബ് പരിചയപ്പെടുത്തുന്നത്. ഇത് പരിചയപ്പെടുത്തുവാൻ പ്രിയപ്പെട്ട ലിജോ മാത്യു അച്ഛനെ ദൈവം ഉപയോഗിച്ചു. ഞങ്ങളൊക്കെ അത് ഭംഗിയായി കേട്ടു. അത് ജീവിതത്തിൽ ഞങ്ങൾക്ക് കൂടുതൽ വെളിച്ചവും തെളിച്ചവും നൽകുവാനിടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ ബലഹീനമായ വാക്കുകൾ ഇവിടെ പൂർണ്ണമാക്കട്ടെ.
താങ്ക് യു അച്ഛ. ഒരു മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള സമയമാണ്. ഞാൻ പേരുകൾ പ്രത്യേകമായിട്ട് വായിക്കുന്നത്. മറിയാമ അലക്സാണ്ടർ, അതുപോലെ തന്നെ മോനി, ജോയൽ, ജിയ, ജെവലിൻ, മേഴ്സി, വത്സ, വത്സമ്മ, ഉതുപ്പ്, ബെഞ്ചമിൻ, സൂസൻ, ജോയൽ ജോജി മാത്യു, ജോയൽ, മിഷേൽ, മോളി, സാബു, ലോറൻ, ലളിത, അലിസ് ജോസഫ്, സാറമ്മ, ജിമ്മി, മോനി ആന്റി, അതുപോലെ തന്നെ നമ്മളെ കഴിഞ്ഞ ആഴ്ച പ്രവർത്തന റജി, റജിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. മറ്റാരെങ്കിലും നമ്മുടെ ഓർമ്മയിലുണ്ട് അവരെ ഓർക്കാം. അതോടൊപ്പം തന്നെ വാങ്ങിപ്പോയ രണ്ടുപേരുടെ ഓർമ്മ പേര് തന്നിട്ടുണ്ട്, മേഴ്സി കോശി. മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ദൈവസന്നിധി പ്രാർത്ഥിക്കാം. ഇപ്പോൾ വന്ദ്യ റമ്പാച്ചന് ഇപ്പോഴും പ്രാർത്ഥിക്കുന്നതായിരിക്കും.
സർവാധിപതിയും കാരുണ്യവാനും മനുഷ്യരെ സ്നേഹിക്കുന്നതിനുമായ ദൈവമായ കർത്താവെ, പുതിയൊരു പ്രഭാതത്തിനായി ഞങ്ങളെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നൽകിയിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾ സൗഭാഗ്യങ്ങൾക്കായി ഞങ്ങളെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കേട്ടിരിക്കുന്ന വചന പ്രകാരം അവിടെ നിന്ന് നൽകുന്ന എല്ലാം, അത് ദുഃഖമായാലും ആനന്ദമായാലും പ്രയാസങ്ങളായാലും കൈനീട്ടി സ്വീകരിക്കുവാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ. ഞങ്ങളുടെ പ്രയാസങ്ങളിലും രോഗങ്ങളിലൊക്കെയും തളർന്നു പോകാതെ സ്വർഗീയ പിതാവ് ഞങ്ങളെ കൈപിടിച്ച് നടത്തും എന്നുള്ള വിശ്വാസത്തിൽ മുന്നേറുവാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ. ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളെയും ഓർത്ത് കയ്യിൽ പരമേൽപ്പിക്കുന്നു. പ്രത്യേകിച്ച് പേരുകൾ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ വേണ്ടി നൽകിയ എല്ലാ പേരുകളെയും രോഗികളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആയുസ്സും ആരോഗ്യവും നീയാണ് ദൈവമേ ഞങ്ങൾക്ക് നൽകുന്നത്. അവിടുത്തെ ഹിതപ്രകാരം അവിടുത്തെ ഒന്നും അറിയാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നും നടക്കാറില്ല. ഞങ്ങൾക്ക് നൽകുന്ന എല്ലാ വേദനകളൊക്കെയും സഹിക്കുവാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ. ദൈവമായ കർത്താവെ, കൂടുതൽ ബലപ്പെടുത്തണമേ. അവിടെ നിന്ന് ഈ സൗഖ്യം നൽകുമെന്ന് വിശ്വാസത്തിലും പ്രത്യാശയിലും ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. നൽകുന്ന ശുശ്രൂഷകളും മരുന്നുകളൊക്കെയും കഴിക്കുമ്പോൾ സൗഖ്യമൊക്കെ നൽകുവാൻ അവിടെ നിന്ന് പ്രവർത്തിക്കണമേ. ദൈവമായ കർത്താവെ, ഞങ്ങളുടെ കുറ്റങ്ങളൊക്കെയും പുറക്കണമേ. ഞങ്ങൾ നല്ല രീതിയിൽ നിന്നെ അറിഞ്ഞുകൊണ്ട് ജീവിപ്പാൻ താഴ്മയോടും വിശ്വസ്തയോടും ആത്മാർത്ഥതയോടും അങ്ങയുടെ വചനങ്ങളെയൊക്കെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിപ്പാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ. ഞങ്ങളുടെ ജീവിതയാത്രയിൽ എപ്പോഴും സഹസഞ്ചാരിയായി ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണമേ. ആപത്തിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും കാത്തു പരിപാലിക്കണമേ. ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളിൽ ശാന്തിയും സമാധാനവും വാഴുവാരാകണമേ. ദൈവമായ കർത്താവെ, പ്രത്യേകിച്ച് ഈ പുതുവർഷത്തിൽ പുതു അനുഗ്രഹങ്ങളോടെ പുതിയ ജീവിത രീതിയിൽ ജീവിക്കുവാൻ ക്രൈസ്തവ മൂല്യങ്ങളൊക്കെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിപ്പാൻ ഞങ്ങൾ ശക്തീകരിക്കണമേ. എന്നെ രുചി ചെറിയുവാൻ ഞങ്ങളെ ശക്തീകരിക്കണം. ദൈവമായ കർത്താവെ, രോഗത്തിലും പ്രയാസത്തിലും വേർപാടിലും ദുഃഖത്തിലും ആയിരിക്കുന്നവരെ ആശ്വസിപ്പിക്കണമേ. കൂടുതൽ ബലപ്പെടുത്തണമേ. അവരെ ശുശ്രൂഷിക്കുന്നവരെയും കൂടുതൽ ശക്തിയോടും ഊർജസ്സോടും ശുശ്രൂഷിക്കുവാൻ അവരെ നീ ബലപ്പെടുത്തണമേ. ദൈവമായ കർത്താവെ, പ്രാർത്ഥനയിൽ ഓർക്കണമെന്നാവശ്യപ്പെട്ട എല്ലാവരെയും, ഞങ്ങളോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടവരെയും കടപ്പെട്ടവരെയും എല്ലാവരെയും ഓർക്കുന്നു. അവരവരായിരിക്കുന്ന സ്ഥാനത്ത് അവരെ നീ വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ഞാൻ എന്റെ കണ്ണുകൾ പർവ്വതത്തിലേക്ക് ഉയർത്തുന്നു, എന്റെ സഹായക്കാരനെ എവിടെ നിന്ന് വരും? എന്റെ സഹായം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിന്റെ സന്നിധിയിൽ നിന്നാകുന്നുവെന്ന് സങ്കീർത്തനക്കാരൻ പാടുന്ന പോലെ, ഞങ്ങളുടെ സങ്കേതവും ഞങ്ങളുടെ കോട്ടയും നീ മാത്രമാകുന്നു. ഞങ്ങൾ ആരിലുമല്ല, അങ്ങയിലും മാത്രം ആശ്രയിച്ച് ജീവിപ്പാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ. ഞങ്ങളുടെ ഓരോ ദിനത്തിന്റെ പ്രവർത്തനങ്ങൾ, ഞങ്ങൾ കണ്ടുമുട്ടുന്ന ആൾക്കാരിൽ ഇടപെടുന്ന ആൾക്കാരിലൊക്കെയും അങ്ങയുടെ സാദൃശ്യം കാണുവാനും അങ്ങയെ സ്നേഹിക്കുന്നത് പോലെ അവരെ സ്നേഹിക്കുവാനും ഞങ്ങളെ ശക്തീകരിക്കണമേ. ദൈവമായ കർത്താവെ, നൽകിയിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായി ഞങ്ങൾ സ്തുതിക്കുന്നു. പ്രയാസങ്ങളായാലും രോഗങ്ങളായാലും അതിൽ കൂടി ഞങ്ങൾ കടന്നു പോകുമ്പോൾ ഞങ്ങളെ ശക്തീകരിക്കണമേ. നിന്റെ വചനങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് ഞങ്ങൾ ജീവിക്കുവാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ. ഞങ്ങൾ പാപികളാകുന്നുവെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. ഞങ്ങളോട് കരുണയുണ്ടാകണമേ. പഠിക്കുന്ന വിദ്യാർത്ഥികളെല്ലാവരെയും അവർക്ക് കയ്യിൽ പ്രമേൽപ്പിക്കുന്നു. നല്ല കൂട്ടുകാരെ അവർക്ക് പ്രദാനം ചെയ്യണമേ. ശരിയും തെറ്റും തിരിച്ചറിയുവാനുള്ള ജ്ഞാനം അവർക്ക് നീ പകർന്നു കൊടുക്കണമേ. ഈ ലോകത്തിലെ മായാമോഹങ്ങളിലൊന്നും ഏർപ്പെടാതെ ആത്മീയമായി വളരുവാൻ ഭവനത്തിനും സഭയ്ക്കും സമൂഹത്തിനും ഒരു വെളിച്ചമായി കത്തിജ്വലിക്കുവാൻ സഹായിക്കണമേ. പ്രകാശം നിറഞ്ഞ ജീവിതങ്ങളായി രൂപാന്തരപ്പെടുവാൻ ഞങ്ങളെ നീ ശക്തീകരിക്കണമേ. അങ്ങയുടെ പ്രകാശം കണ്ടുകൊണ്ട് ജീവിപ്പാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ. പരിശുദ്ധ സഭയെ ഓർക്കുന്നു, എല്ലാ പിതാക്കന്മാരെ ഓർക്കുന്നു. സഭയിലെ എല്ലാ പ്രവർത്തനങ്ങളെയും വാഴ്ത്തി അനുഗ്രഹിക്കണമേ. അതിനുവേണ്ടി അല്പമായോ അധികമായോ സഹായിക്കുന്നവരെയും അധ്വാനിക്കുന്നവരെയും കാത്തു പരിപാലിക്കണമേ. ഞങ്ങളുടെ ഭദ്രാസനത്തെയും അതിനെ നയിക്കുന്ന പിതാവിനെയും എല്ലാ ദേവാലയങ്ങളെയും എല്ലാ കുടുംബങ്ങളെയും പുരോഹിതന്മാരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങൾ അവിടുത്തെ ഹിതപ്രകാരമാണെങ്കിൽ പൂർത്തീകരിക്കണമേ. ഞങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിൽ അങ്ങയുടെ മക്കളായി വിശ്വസ്തരായി ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും ഞങ്ങൾക്ക് ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങളൊക്കെയും സത്യസന്ധതയോടെ പൂർത്തീകരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഒരിക്കൽ കൂടി ഞങ്ങളെല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് രോഗാവസ്ഥയിലായിരിക്കുന്ന അനേകരെ അങ്ങയുടെ കയ്യിൽ ഭരമേൽപ്പിക്കുന്നു. വേർപാടിലും ദുഃഖത്തിലുമായിരിക്കുന്നവരെ ആശ്വസിപ്പിക്കണമേ. യാത്ര ചെയ്യുന്നവരെ നല്ല സഹയാത്രികാരെ അവർക്ക് നീ പ്രദാനം ചെയ്യണമേ. ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങൾ അങ്ങയുടെ തിരുനാമ മഹത്വത്തിനായി തീരുമാറാകണമേ. ഞങ്ങൾ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്നവരെ ഇമ്പോള പരുദീസയിൽ പാർപ്പിക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്ന് ഏകജാതനും വിശുദ്ധ രൂഹായിക്കും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രം സമർപ്പിക്കുമാറാകണമേ. ആമേൻ.
ആമേൻ. തിരുമേനി ഉണ്ടോ?
ദൈവത്തിന് നമുക്ക് കേട്ട നല്ല വചനത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. തിരുവചന സന്ദേശം നമുക്ക് നൽകിയ ബഹുമാനപ്പെട്ട അച്ഛനോട് ആ സ്നേഹം അറിയിക്കുന്നു. പ്രിയ എല്ലാ വൈദിക ശ്രേഷ്ഠരെയും സ്നേഹപൂർവ്വം ഓർക്കുന്നു. അനുഗ്രഹീതമായ നേതൃത്വത്തിന് തമ്പുരാൻ കൂടുതൽ ശക്തീകരിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. പങ്കാളികളാകുന്നല്ല പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേക രോഗാവസ്ഥയിൽ പ്രയാസനായിരിക്കുന്നവരെ ദൈവത്തിന് ഓർക്കുകയും ദൈവം തമ്പുരാൻ അവർക്ക് സൗഖ്യവും സമാധാനവും സന്തോഷവും നൽകുന്ന കുടുംബത്തോട് പ്രാർത്ഥിക്കുന്നു. ലോകത്തെ മുഴുവനായ സഭയെയും ഭദ്രാശ്രദ്ധയെ അനുഗ്രഹിക്കുന്ന കുടുംബം പ്രാർത്ഥിക്കാം. ആശീർവാദത്തിനായ തലകളെ വണക്കാം. പിതാവാം, ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും നാം ഏവരോടുകൂടിയും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളോടുകൂടിയും പ്രാർത്ഥന ഓർക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടുകൂടിയും പിന്നെ നേതൃത്വം നൽകുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടുകൂടിയും പങ്കാളികളാകുന്ന എല്ലാ സ്നേഹ സഹോദരങ്ങളോടുകൂടിയും ഇപ്പോഴും എല്ലായ്പ്പോഴും നീക്കി ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.
ആമേൻ. ധന്യവാദം. ശുശ്രൂഷ സംബന്ധിച്ച് എല്ലാവരോടും പ്രത്യേകമുള്ള സ്നേഹം അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഇതിനെപ്പോഴും സജീവമായി നേതൃത്വം നൽകുന്ന അഭിനന്ദിയ തിരുമനസ്സോടുള്ള സ്നേഹം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ വളരെ അനുഗ്രഹീതമായി ഈ പ്രഭാതം ആഴമായ ഒരു ചിന്തയിൽ ധന്യമാക്കിയ പ്രിയപ്പെട്ട ലിജു അച്ഛനോട് ഒരിക്കൽ കൂടി പ്രത്യേകം സ്നേഹവും നന്ദി അറിയിക്കുകയാണ്. നമുക്കറിയാം വളരെ ആഴമായ ഒരു വിഷയം ഹൃദ്യമായ രീതിയിൽ അതിനേക്കാൾ ഒരു ചിന്തോദ്ദീപകമായ വിധത്തിൽ അച്ഛൻ നമ്മളെ അവതരിപ്പിച്ച് നമ്മളെ അനുഗ്രഹിച്ചു. ഒരിക്കൽ കൂടി സ്നേഹവും നന്ദിയും അറിയിക്കുന്നതോടൊപ്പം തുടർന്നും അവസരമുള്ളപ്പോഴൊക്കെ ഈ ശുശ്രൂഷയുടെ ഭാഗമാകണമെന്ന് പ്രത്യേകമായിട്ട് ആഗ്രഹം അറിയിക്കുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇതിൽ സംബന്ധിച്ച എല്ലാ വൈദികരെയും വന്നിയ മാമനച്ചൻ, വി സി വർഗീസ് അച്ഛൻ, തമ്പാനച്ചൻ, ഐശക് വി പ്രകാശ്, ചന്ദ്രംബാച്ചൻ എല്ലാവരോടും പ്രത്യേക സ്നേഹം അറിയിക്കുന്നു. പ്രത്യേകിച്ച് സാലിക്കൊച്ചമ്മയുടെ സ്നേഹം അറിയിക്കുക. കാരണം സാധാരണ നമ്മൾ നിരന്തരമായി അമേരിക്കയിലുള്ള ആളുകൾ വൈദികരുടെ മാത്രം പ്രസംഗങ്ങളാണ് കേട്ടുകൊണ്ടിരുന്നത്. പ്രത്യേകിച്ച് ഞാനും ഐസക് അച്ഛനും വി സി വർഗീസനും നിരന്തരമായി അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പല വൈദികരെ നാട്ടിൽ നിന്നും പ്രസംഗിക്കാൻ തക്കവണ്ണം അങ്ങനെ ചിന്തിപ്പിച്ചത് തന്നെ കൊച്ചമ്മയുടെ ഒരു ബുദ്ധിയാണെന്നുള്ളത് ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. എപ്പോഴും കൊച്ചമ്മ തന്നെ, പ്രത്യേകിച്ച് അച്ഛനും കൊച്ചമ്മയൊക്കെ ഇങ്ങനെ നാട്ടിലുള്ള വൈദികരുമായിട്ട് നല്ല ബന്ധം പുലർത്തുന്നത്. ഞങ്ങളൊക്കെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അധികമായിട്ട് വലിയ കണക്ഷനൊന്നുമില്ല. പക്ഷെ അച്ഛൻ അങ്ങനൊന്നുമല്ല, വലിപ്പച്ചെറുപ്പമില്ലാതെ എല്ലാ വൈദികരുമായിട്ടൊക്കെ നല്ല കണക്ഷൻ സ്ഥാപിക്കുന്നതിന്റെ ഒരു വലിയ അടയാളമാണ്. വൈകിയ വേളയിലും ആവശ്യപ്പെട്ടാലും പെട്ടെന്ന് തന്നെ ആളുകളെ അറേഞ്ച് ചെയ്യാൻ തക്കവണ്ണം കൊച്ചമ്മ കാണിക്കുന്ന ഒരു ശുഷ്കാന്തി തീർച്ചയായിട്ടും ഒരു വലിയ നന്ദിപൂർവ്വം ഞാൻ ഓർക്കുന്നു. തുടർന്നും സാന്നിധ്യം വേണം. ഒരിക്കൽ കൂടി കൊച്ചമ്മയോടും അച്ഛനോടുള്ള സ്നേഹം അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ബൈബിള് വായിച്ച ആന്റിയോടുള്ള എലിസബത്ത് ആന്റിയോടുള്ള സ്നേഹം അറിയിക്കുന്നു. പ്രിയപ്പെട്ട മനോജിനെ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. പള്ളിയിൽ കൂടി വന്നിരിക്കുന്ന വിശ്വാസികളുടെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് സംബന്ധിക്കുന്ന എല്ലാവരെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി മൂന്ന് മുമ്പിലേക്കുള്ള ഒരുക്കം നമ്മൾ തുടങ്ങുകയാണ്. ഇപ്പോഴല്ല, ഇതിൽ തന്നെയും ഈ മാസം തന്നെയാണെന്ന് നമുക്ക് അറിയാം. അതിനായിട്ടുള്ള അറിവും ഇതിനോടൊപ്പം നൽകുന്നു. ദൈവം എവിടെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.